نستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وعلى آله وصحبه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار العلامة الحافظ أبو الفرج أحمد بن رجب الحنبلي رحمه الله زين الدين أبو الفرج عبد الرحمن بن أحمد بن رجب الحنبلي رحمه الله അദ്ദേഹത്തിന്റെ റസായിലുകളിൽ ചിലതാണ് കഴിഞ്ഞ ഏതാനും മജ്ലിസുകളിലായി നമ്മൾ തുടർച്ചയായി വായിച്ചുകൊണ്ടിരുന്നത്. അതിൽ അവസാനം നമ്മൾ വായിച്ച് നിർത്തിയത് കശ്ഫുൽ ഖുർബ ഫി വസ്ഫി അഹ്ലിൽ ഖുർബ എന്ന റിസാലയാണ്. ഇന്ന് നമ്മൾ തുടങ്ങുന്നത് ഇതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മറ്റൊരു റിസാല, വളരെ പ്രസിദ്ധമായ ഒരു ഹദീസിന്റെ ഷർഹായ വറസത്തുൽ അംബിയ എന്ന് അദ്ദേഹം പേര് നൽകിയ റിസാലയാണ്. വറസത്തുൽ അംബിയ ഷർഹ് ഹദീസ് അബി ദർദ. ഹാഫിദ് ഇബ്നു റജബ് റഹ്മഹുല്ലാഹിയുടെ റസായിലുകളുടെ കൂട്ടത്തിൽ അത് ജംഉ ചെയ്തിട്ടുള്ള ആളുകൾ ഒന്നാം സ്ഥാനത്ത് വെക്കാൻ തിരഞ്ഞെടുത്തത് ഈ റിസാലയാണ്. അതിന്റെ ഗൗരവവും പ്രാധാന്യവും കണക്കിലെടുത്തുകൊണ്ടാണത്. ഒരു ഹദീസിന്റെ ഷർഹ്, ഹദീസാകട്ടെ വളരെ പ്രസിദ്ധമായ ഹദീസാണ്. വറസത്തുൽ അംബിയ എന്നതിന് പേരിടാൻ തന്നെ കാരണം ആ ഹദീസിന്റെ ഒരു പദമാണ് അത് എന്നുള്ളത് കൊണ്ടാണ്. വാരിസ് എന്നതിന്റെ ജംആണ് വറസ. വാരിസ് എന്ന് പറഞ്ഞാൽ ഒരാൾ മരിച്ചാൽ അയാളുടെ സ്വത്തിനെ അനന്തരമെടുക്കുന്ന അനന്തരാവകാശി, അവർക്കാണ് വാരിസ് എന്ന് പറയുക. അള്ളാഹുവിന്റെ കിതാബിൽ വന്നിട്ടുള്ളതാണ് ഈ പദം. വവരിസഹു അബവാഹു, ധാരാളക്കണക്കിന് സ്ഥലങ്ങളിൽ വിറാസത്ത് എന്നുള്ളത്, അനന്തര സ്വത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങൾ എന്നുള്ളത് ഇസ്ലാം ദീനിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഇൽമിന്റെ പകുതിയാണത്. അതിനെ സംബന്ധിച്ചുള്ള ഫറായിദിനെ സംബന്ധിച്ചുള്ള ഇൽമ് തന്നെ. ആ പദം
വറസ എന്ന പദം വറസത്തുൻ എന്ന് പറഞ്ഞാൽ വാരിസ് എന്നതിന്റെ ജംആണ്, അഥവാ അനന്തരാവകാശികൾ. വറസത്തുൽ അംബിയ, അംബിയാക്കളുടെ അനന്തരവന്മാർ, അനന്തരാവകാശികൾ. വറസത്തുൽ അംബിയ, നബി എന്നതിന്റെ ജംആണ് അംബിയ, നമുക്കെല്ലാവർക്കും പരിചിതമാണ്. നബി എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ നബുവത്തുമായി തിരഞ്ഞെടുത്തിട്ടുള്ള മനുഷ്യരാണ്. അംബിയാക്കൾ 124,000 പരം അംബിയാക്കൾ ഈ ഉമ്മത്തിലെ ഈ ലോകത്തേക്ക് കടന്നു വന്നിട്ടുണ്ട്. ആ അംബിയാക്കൾ, അംബിയാക്കളുടെ അനന്തരവന്മാർ, അനന്തരാവകാശികൾ, അതാണ് വറസത്തുൽ അംബിയ. വറസത്തുൽ അംബിയ ഷർഹു ഹദീസി അബിദ്ദർദ, അബുദ്ദർദ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് പ്രസിദ്ധമായ ഒരു ഹദീസിന്റെ ഷർഹ്, അതാണ് ഈ റിസാല. بسم الله الرحمن الرحيم ابن رجب رحمه الله തുടങ്ങിയത് ബസ്മല കൊണ്ടാണ്. റസായിലുകൾ തുടങ്ങാൻ, റസായിലുകൾ എഴുത്തുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമും അദ്ദേഹത്തിന് മുൻപ് കഴിഞ്ഞു പോയ അംബിയാക്കളും അവരുടെ സുന്നത്ത് റസായിലുകൾ ബസ്മല കൊണ്ട് തുടങ്ങുക എന്നുള്ളതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പൂർണ്ണ രൂപത്തിൽ ബസ്മല എഴുതിക്കൊണ്ടാണ് റസായിലുകൾ അവർ ആരംഭിക്കാറുണ്ടായിരുന്നു. അല്ലാഹുവിന്റെ കിതാബിൽ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ബൽഖീസ് രാജ്ഞിക്ക് എഴുതിയ കത്ത്, അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് എഴുതിയ കത്ത് റിസാല, അതിനെ സംബന്ധിച്ചുള്ള പരാമർശമുണ്ട്. അതിപ്രകാരമാണ്, വഇന്നഹു മിൻ സുലൈമാൻ, വഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നഹു മിൻ സുലൈമാൻ വഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാണ് അത് തുടങ്ങുന്നത്. അപ്പോൾ ഇത് ഈ ഉമ്മത്തിൽ മാത്രമല്ല, ഇതിന് മുൻപ് കഴിഞ്ഞു പോയിട്ടുള്ള ഉമ്മത്തുകളിൽ നിയോഗിക്കപ്പെട്ട അംബിയാക്കളുടെ കൂടി ചര്യയാണ് ബസ്മല കൊണ്ട് തുടങ്ങുക എന്നുള്ളത്. സൂറത്തു നംലിലെ 30-ാമത്തെ ആയത്തിലാണ് അത് വന്നിട്ടുള്ളത്. إنه من سليمان وإنه بسم الله الرحمن الرحيم ألا تعلوا علي وأتوني مسلمين إذا ما آيات الله قرن روضا 30-31 ما آيات الله إنه من سليمان إذ سليمان من الله وإنه بسم الله الرحمن الرحيم أذن الله لكم بسم الله الرحمن الرحيم ألا تعلوا علي وأتوني مسلمين എന്റെ മേൽ നിങ്ങൾ ഒലിവ് കാണിക്കരുത്, ഔന്നിത്യം കാണിക്കരുത്, നിങ്ങൾ മുസ്ലിമീങ്ങളായി കീഴ്പ്പെട്ട് വരുവിൻ എന്നുള്ളതാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ചര്യ തുടർന്നുകൊണ്ടിരുന്നു. കിസറക്കും കൈസറിനും ഒക്കെ അയച്ചിട്ടുള്ള, അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ചിട്ടുള്ള റിസാലകൾ ബസ്മല കൊണ്ടാണ് തുടങ്ങിയത്. അത് ഹദീസുകളിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്. ബുഖാരിയിൽ തന്നെ ബദുഉൽ വഹയിൽ 1-ാമത്തെ അധ്യായത്തിൽ തന്നെ അത് നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം സഹാബത്തും ഇതേ ചര്യയാണ് തുടർന്നുകൊണ്ടിരുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ സക്കാത്തിലുള്ള റിസാല വളരെ പ്രസിദ്ധമാണ്. മുവത്തയിൽ ഇമാം മാലിക് റഹ്മഹുള്ള മുതൽക്കിങ്ങോട്ട് റിവായത്ത് ചെയ്തു പോന്നിട്ടുള്ളതാണ്. അതും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുകൊണ്ടാണ് തുടങ്ങിയിട്ടുള്ളത്. എന്നു മാത്രമല്ല, റിസാലയിൽ പലപ്പോഴും ബിസ്മില്ല കൊണ്ട് തുടങ്ങും, ആ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കൊണ്ട് മാത്രം മതിയാക്കുകയും ചെയ്യും. വേറെ കുത്തുബത്തുൽ ഹാജ എഴുത്തിൽ അവർ എഴുതാറില്ല. ബസ്മല കൊണ്ട് മാത്രം മതിയാക്കും, കുശിയത്തിലേക്ക് കടക്കും. മുൻപ് കഴിഞ്ഞുപോയിട്ടുള്ള ധാരാളം കണക്കിന് ഉലമാക്കൾ അവരുടെ രചനകളും അങ്ങനെ തന്നെയാണ് നിർവഹിച്ചു പോന്നിട്ടുള്ളത്. ഇമാം അഹമ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദ് തുടങ്ങിയത് ബസ്മല കൊണ്ടാണ്, അതുകൊണ്ട് അദ്ദേഹം മതിയാക്കി. അതുപോലെ തന്നെ ഇമാം അബൂദാവൂദ് അദ്ദേഹത്തിന്റെ സുനന് തുടങ്ങിയതും അതുകൊണ്ട് മതിയാക്കി. വേറെ ഒരു മുഖദ്ദമയോ വേറെ ഒരു ഖുത്ബയോ ദീർഘമായി അതിന്റെ മുന്നിൽ വച്ചിട്ടില്ല. മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മഹുള്ള അദ്ദേഹത്തിന്റെയും രീതി ഈ മുൻഗാമികളുടെ അതേ രീതിയാണ് അദ്ദേഹത്തിന്റെ റസായിലുകളിൽ നമുക്ക് കാണാം. ബസ്മല കൊണ്ട് മതിയാകും. എന്നാൽ ബസ്മലയും കൂടെ ഹംദും അതുപോലെ തന്നെ ഷഹാദത്തും ഒക്കെ അടങ്ങുന്ന ഖുത്ബത്തുൽ ഹാജയും കൂടി ചില ഉലമാക്കൾ ഉൾപ്പെടുത്താറുണ്ട്. അത് രണ്ട് കാരണത്താലാണ്. ഒന്ന്, പലപ്പോഴും നമ്മുടെ അടുക്കൽ കിതാബുകളായി കിട്ടുന്ന, ഇന്ന് നമ്മുടെ അടുക്കൽ കിതാബുകളായി കിട്ടുന്നവ കിതാബുകളായി തന്നെ അതാദ്യം രൂപപ്പെട്ടത്, അതവരുടെ ദർസുകളാണ്. ഉലമാക്കളുടെ ദർസുകൾ അവരുടെ ശിഷ്യന്മാർ എഴുതിയതാണ് പിന്നീട് അവരുടെ കിതാബുകളായി വന്നത്. അവരുടെ മജ്ലിസുകളിൽ അവരിംലാ ചെയ്യുകയാണ് ചെയ്തത്. അതുകൊണ്ട് മജ്ലിസുകളിൽ പറയപ്പെട്ട കാര്യമായതുകൊണ്ട് പറയുന്നതിന് എഴുത്തിന് എഴുത്തല്ലാത്ത പറച്ചിലിന് അവർ മുൻപിൽ വെക്കുക ഖുത്ബത്തുൽ ഹാജയാണ്. ഖുത്ബത്തുൽ ഹാജ പറയാനുള്ളത്. അതേസമയത്ത് ഖുത്ബത്തുൽ ഹാജയിൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇങ്ങനെ തുടങ്ങുന്ന രീതി സംസാരത്തിൽ അത് അവരിൽ നിന്ന് ആരിൽ നിന്നും കാണാൻ സാധ്യമല്ല. അവർ ഇസ്തിആദത്ത് ചെയ്യാമെന്നാണ്, ഇസ്തിആദത്ത് ഖുർആൻ ഓതുന്ന സന്ദർഭത്തിൽ. റിസാലകളാണെങ്കിൽ എഴുത്തുകളാണെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം, വാക്കുകളിൽ കാര്യം വിശദീകരിച്ചു കൊടുക്കുന്ന സദസ്സുകളാണെങ്കിൽ ഇന്നൽ ഹംദലില്ലാഹി നഹ്മദുഹു വനസ്തഈനു എന്ന് തുടങ്ങുന്ന സുദീർഘമായ ഖുത്ബത്തുൽ ഹാജയാണ്. ഇതാണ് അവരുടെ പൊതുവായ രീതി. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറി വെറും ബസ്മല കൊണ്ട് മാത്രം ഒരാൾ സംസാരം തുടങ്ങി, അല്ലെങ്കിൽ ഖുത്ബത്തുൽ ഹാജ കൊണ്ട് എഴുത്തു തുടങ്ങി, അതൊന്നും വലിയവരെ അപരാധം ചെയ്തു എന്നൊന്നും അതിന് അർത്ഥമല്ല. ചെയ്യാവുന്നതാണ്. അത് പറയുന്നത് പോലെ സങ്കല്പിച്ചുകൊണ്ട് എഴുതുന്ന, അവരോട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എഴുതുന്നതാണെങ്കിൽ ഒരു പക്ഷേ പറച്ചിലു പോലെ അവരത് ഉദ്ദേശിച്ചുകൊണ്ട് ഹംദ് കൊണ്ട് തുടങ്ങും, അല്ലെങ്കിൽ ബസ്മല കൊണ്ട് തുടങ്ങും. അത് ഇബ്തിദാഅൻ തുടക്കമെന്നുള്ള നിലക്ക് ബസ്മലയും, രണ്ടാമത് ഹംദ് കൊണ്ട് അതിനെ തുടർത്തിക്കൊണ്ട് ഹംദും ചെയ്യും. ഈ രീതിയൊക്കെ കാണാം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മഹുള്ള അദ്ദേഹത്തിന്റെ അധികം റസായിലുകളിലും ഖുത്ബത്തുൽ ഹാജ തന്നെ കൊടുത്തത് കാണും. ഖുത്ബത്തുൽ ഹാജ അങ്ങനെ തന്നെ കൊടുത്തത്. അത് ഞാൻ പറഞ്ഞു, പലപ്പോഴും അവരുടെ റസായിലുകൾ എഴുത്തുകളായി വരുന്നതല്ല അധികവും, അത് പറയുന്നത് കേട്ടിട്ട് ശിഷ്യന്മാർ രേഖപ്പെടുത്തി വെച്ചതാണ്. അപ്പൊ അവർ പറഞ്ഞ വാക്കുകൾ അതുപോലെ തന്നെ രേഖപ്പെടുത്തി വെക്കും. മുൻപ് ദർസ് കേൾക്കാനിരിക്കുകയെന്ന് പറഞ്ഞാൽ കേൾക്കുന്നത് മുഴുവനും എഴുതി പഠിക്കുക എന്നുള്ളതാണ്. ഇന്ന് കേൾക്കാനിരിക്കുക എന്ന് പറഞ്ഞാൽ ഒറ്റൊരക്ഷരം എഴുതൂല എന്നുള്ളതാണ്. അതാണ് വ്യത്യാസം. അത് നമ്മുടെ അലസതയുടെയും മടിയുടെയും ഭാഗമായി റിൽമ് നഷ്ടപ്പെട്ടു പോകുന്നത് അങ്ങനെയാണ്. അതിന്റെ സ്വാഭാവികമായ റിൽമ് നഷ്ടപ്പെട്ടു പോകുന്നത്, ഉയർത്തപ്പെട്ടു പോകുന്നത് അങ്ങനെയാണ്. ഓരോ തലമുറ കഴിയുമ്പോഴും അതിന്റെ വാഹകർ, റിൽമ് വഹിക്കുന്ന ആളുകൾ, അവരുടെ ഹിമ്മത്ത് കുറഞ്ഞു 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 പോയിക്കൊണ്ടിരിക്കും. മുൻപുള്ളവരുടെ ഹിമ്മത്ത് ഇന്നില്ല. മുൻപുള്ള ആളുകളുടെ ഹിമ്മത്ത് എന്ന് പറയുന്നത്, ഈ ദീന് സംരക്ഷിക്കപ്പെട്ടത് പ്രധാനമായും ഹിഫ്ലിലൂടെയാണ്. അന്ന് അവർ പെന്നും പേപ്പറും വെക്കാറില്ല. ഇന്നിങ്ങൾ ഇരിക്കണമായിരിക്കും ഇരിക്കാം. വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ചെറിയ വലിയ വ്യത്യാസമുണ്ട്. എന്താണത്? അവർ കേൾക്കുന്നത് ഉടനെ തന്നെ ഹിഫ്ലാക്കുമായിരുന്നു. പിന്നെ അതിന്റെ ഹിമ്മത്ത് കുറഞ്ഞത് എങ്ങനെയാണ്? ആദ്യകാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ മാത്രം എഴുതി വെക്കാൻ അനുവദിച്ചു. ഖുർആൻ അല്ലാത്ത മറ്റൊന്നും എഴുതാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കുകയും ചെയ്തു. ഹദീസ് ചിലർ ഖുർആൻ എഴുതുന്നതിന്റെ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബയാൻ ചെയ്തു കൊടുക്കുന്ന ബയാന് കൂടി എഴുതുന്നത് റസൂലുള്ള വിലക്കി. കാരണം വഹി അവതരിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്, രണ്ടും തമ്മിൽ കൂടിക്കല്ല, അത് പേടിച്ചിട്ട്. എന്നാൽ വഹി ഏതാണ്ട് അവതരിച്ചതിന്റെ കുറെ അധികം ഭാഗം അവതരിച്ചു കഴിഞ്ഞു, അതിന്റെ അവസാനത്തിലേക്ക് എത്തുന്ന സന്ദർഭത്തിൽ കൂടിക്കലരില്ല എന്ന ഉറപ്പുള്ള സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില സഹാബിമാർക്ക് എഴുതാൻ വേണ്ടി അനുവാദം കൊടുത്തു. അബ്ദുല്ലാഹി ബിൻ അംറു ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹുവിനെ പോലുള്ള സഹാബിമാർ എഴുതി വെച്ചിരുന്നു, റസൂലുള്ളാഹിയിൽ നിന്ന് കേൾക്കുന്ന ഹദീസുകൾ എഴുതിയിരുന്നു. അങ്ങനെ എഴുതുന്ന സന്ദർഭത്തിൽ അദ്ദേഹം റസൂലുള്ള എന്തു പറഞ്ഞാലും എഴുതുമായിരുന്നു. അപ്പൊ ചില സഹാബിമാർ അദ്ദേഹത്തെ വിലക്കി. അങ്ങനെ റസൂലുള്ള ഏത് സന്ദർഭത്തിൽ പറയുന്നതും ദേഷ്യം പിടിക്കുമ്പോൾ പറയുന്നതും എല്ലാത്ത സന്ദർഭത്തിൽ പറയുന്നതും എല്ലാം എഴുതി വെച്ചാൽ റസൂലുള്ള മനുഷ്യനല്ലേ, കോപം വരുമ്പോൾ റസൂലുള്ള പറയുന്നത് എഴുതി വെച്ചാൽ എങ്ങനെയാ എന്ന് അദ്ദേഹത്തോട് ചിലർ ചോദിച്ചു. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉക്തുബു അന്നി, എന്റെ അടുക്കൽ നിന്ന് എഴുതിക്കോ, എല്ലാം എഴുതിക്കോ, എന്ത് വന്നാലും ഏതവസ്ഥയിലാണെങ്കിലും ഹക്കല്ലാതെ ഞാൻ പറയില്ല. കോപം വന്നാൽ പോലും ഹക്കല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിൽ നിന്ന് വരില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എഴുതാൻ അനുവാദം കൊടുക്കുകയും ചെയ്തു. അതുപോലെ ഉക്തുബൂലി അബീഷാ, അബൂഷാക്ക് വേണ്ടി നിങ്ങൾ ഇത് എഴുതി കൊടുക്കുവിൻ എന്ന് പ്രത്യേകമായി കൽപ്പിച്ചത് കാണാം. അബൂഷാക്ക് വേണ്ടി എഴുതി കൊടുക്കാൻ, ഹദീസ് എഴുതി കൊടുക്കാൻ. അതേ സന്ദർഭത്തിൽ വ്യാപകമായി എഴുതുക എന്നുള്ള രീതി അറബികളുടെ ഇടയിൽ അന്നില്ല, സഹാബത്തിന്റെ ഇടയിൽ പ്രത്യേകിച്ചുമില്ല. ഖുർആൻ മാത്രമാണ് അവർ എഴുതി സൂക്ഷിച്ചത്, പിന്നീട് അത് ക്രോഡീകരിച്ചത്. അബൂബക്കർ സിദ്ദീഖിന്റെ കാലത്ത് ഒറ്റൊന്നായിട്ട് അത് ക്രോഡീകരിച്ചു. ഉസ്മാൻ ബിൻ അഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്ത് എല്ലാവരുടെ അടുക്കലുള്ളതും ഒന്നിച്ചു ചേർത്തു, എന്നിട്ടത് പിന്നെ കോപ്പികളെടുക്കുകയും വ്യത്യസ്തങ്ങളായ നാടുകളിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് അർറസ്മുൽ ഉസ്മാനി എന്ന് നമ്മൾ പറയാം. ഹദീസ് പിന്നീട് ക്രോഡീകരിക്കാൻ തുടങ്ങിയത് ഒരു കിതാബായി ഒന്നിച്ച് ഒറ്റതിൽ ക്രോഡീകരിച്ചതിൽ ആദ്യത്തേത് ഇമാം മാലിക്കിന്റെ മുഖത്തയാണ്. അതെന്തുകൊണ്ട്? പിൽക്കാലത്ത് ആളുകൾക്ക് ഹിമ്മത്ത് നഷ്ടപ്പെട്ടു വരുന്നു, എൽമിങ്ങനെ ഹിഫ്ളുള്ള ആളുകൾ കുറഞ്ഞു വരുന്നു എന്നത് കണ്ടതുകൊണ്ടാണ് അവരെഴുതി വെക്കാൻ തുടങ്ങിയത്. ചെറു സഹാബത്ത് ആരും പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ എഴുതാൻ സമ്മതിക്കുമായിരുന്നില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കൽ ദൂരെ നിന്നൊരാൾ വന്നു ഒരു കുറച്ച് ചോദ്യങ്ങളുമായിട്ട്. ചോദ്യങ്ങൾ കൊണ്ടുവന്നു, എന്നിട്ട് അതിന്റെ ഉത്തരം എഴുതാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുകയും, എന്തിനാണ്? മറ്റൊരാൾക്ക് വേണ്ടിയിട്ട്, അയാൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ അദ്ദേഹത്തോട് പറഞ്ഞു, നിന്റെ സാഹിബിനോട് പറഞ്ഞു കൊടുക്കേണ്ടത് ഇബ്നു അബ്ബാസ് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു കൊടുക്കണം, അതെത്തിച്ചു കൊടുക്കണം. ഞങ്ങൾ എഴുതാൻ അനുവദിക്കില്ല, ഞങ്ങൾ എഴുതുമായിരുന്നില്ല, ഖുർആനും അത് കഴിഞ്ഞാൽ റസായിലുകളുമല്ലാതെ മറ്റൊന്നും എഴുതുമായിരുന്നില്ല. ഫിഖ്, ഹദീസ് അത് നമ്മൾ എഴുതി വെക്കുമായിരുന്നില്ല, എഴുതി ശീലിച്ചിട്ടില്ല, അത് ഞങ്ങളെ ഹിഫ്ളാക്കിയാണ് ശീലിച്ചത്. അതുകൊണ്ട് ഞങ്ങൾ എഴുതാറുണ്ടായിരുന്നത് എഴുതി കൊടുക്കാറുണ്ടായിരുന്നത് ഖുർആൻ, അതല്ലെങ്കിൽ പിന്നെ റസായിലുകൾ കത്തിടപാടുകൾ മാത്രമാണ്. ഷഅബിയെപ്പോലുള്ള താബിഈ വര്യന്മാരുടെ പ്രത്യേകത തന്നെ ഷഅബി പറയുക, മാ കതബ്തു ബിസ്സൗദാഇ ഫിൽ ബൈദാ, കറുപ്പ് കൊണ്ട് വെളുപ്പിൽ ഞാൻ എഴുതിയിട്ടേയില്ല, കറുപ്പ് കൊണ്ട് വെളുപ്പിൽ ഞാൻ എഴുതിയിട്ടേയില്ല, കറുത്ത മഷി കൊണ്ട് വെളുത്ത പേപ്പറിൽ ഞാൻ എഴുതിയിട്ടില്ല, അല്ലെങ്കിൽ വെളുത്ത പ്രതലത്തിൽ ഞാൻ എഴുതിയിട്ടില്ല എന്ന് മാത്രമല്ല, വമാ സമിഅ്തു മിൻ റജുലിൻ ഹദീസൻ ഫഅറദ്തു അൻ ഉഈദഹു അലയ്യ, ഒരാളിൽ നിന്ന് ഒരു ഹദീസ് ഞാൻ കേൾക്കുകയാണെങ്കിൽ അയാൾ ഒന്നുകൂടി ആവർത്തിച്ചു തന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുമില്ല, ഒരിക്കൽ പോലും അയാളൊന്ന് ആവർത്തിച്ചിരുന്നെങ്കിൽ എനിക്ക് ഹിഫ്ളാക്കാമായിരുന്നു. അങ്ങനെയല്ല, ഒറ്റ തവണ കേൾക്കുന്നതിൽ ഹിഫ്ളാക്കി കഴിയുമായിരുന്നു. അതായിരുന്നു ഷാബി, അതായിരുന്നു അന്നത്തെ താബിഈങ്ങളും സ്വഹാബത്തും താബിഈങ്ങളിൽ ഒട്ടുമിക്ക ആളുകൾ. അതുകൊണ്ട് അവർ അവരുടെ അടുക്കൽ വന്നിട്ട് ആരെങ്കിലും എഴുതിയെടുക്കാൻ വേണ്ടി പറഞ്ഞാൽ ഇബ്രാഹിം നഖഈ റഹിമഹുല്ലാഹി പോലുള്ളവർ പറയും, ഞങ്ങളിതെങ്ങനെ പഠിച്ചോ അങ്ങനെ പഠിക്കാനാണെങ്കിൽ മതി, അല്ലെങ്കിൽ വിട്ടോ. ഞങ്ങളിത് പഠിച്ചത് ഹിഫ്ളിൽ, ആ ഹിഫ്ളിൽ നിന്ന് ഞങ്ങളുടെ ഉസ്താദുമാർ മശായിഖീങ്ങൾ നമുക്ക് പറഞ്ഞു തന്നത് തൽഖീൻ ചെയ്തത് അത് തലഖ് ചെയ്തതാണ്. അത്തൽഖീൻ വത്തലഖീൻ, ഇതാണ് ഇൽമിന്റെ രീതി. തൽഖീനും തലഖയുമാണ് ഇൽമ് എന്ന് പറയുന്നത്. ചൊല്ലിപ്പഠിപ്പിക്കുക, അതതുപോലെ തന്നെ ഏറ്റു ചൊല്ലി ഹിഫ്ളാക്കുക. ഇങ്ങനെയാണ് ഞങ്ങൾ പഠിച്ചത്, എഴുതി വെച്ചിട്ടല്ല. എന്നാൽ പിൽക്കാലത്ത് ഹിമ്മത്ത് കുറഞ്ഞു വന്ന സന്ദർഭത്തിൽ ഉലമാക്കളിൽ ചിലർ അത്രാഫുകൾ എഴുതാൻ വേണ്ടിയിട്ട് അനുവാദം കൊടുത്തു. ആദ്യം അത്രാഫുകൾ, അത്രാഫ് എന്ന് പറഞ്ഞാൽ ആദ്യ വാക്കിന്റെ അറ്റം. കുതുബുൽ അത്രാഫ്, ഹദീസിന്റെ കിതാബുകളിൽ അത്രാഫിന്റെ കിതാബുകൾ പ്രസിദ്ധമാണ്. ഡിക്ഷണറി പോലെ തുടക്കം മാത്രമേ ഉണ്ടാവുള്ളൂ ഹദീസിന്റെ. അങ്ങനെ തുടക്കം കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി കിട്ടും. അതുകൊണ്ട് ഓർക്കാൻ വേണ്ടിയിട്ട് ഹദീസിന്റെ തുടക്കം മാത്രം എഴുതി വെക്കും. അങ്ങനെ തുടങ്ങി. പിന്നെ അത്രാഫുകളുടെ ഹിമ്മത്ത് പോയി. അത് കഴിഞ്ഞപ്പോ പിന്നെ എഴുതി വെക്കൽ നിർബന്ധമായി മാറി. ആളുകൾ ഹെഫ്ന്ന് പറ്റപ്പോയി, അത്രാഫുമ്മലൊത്തി അല്ലെങ്കിൽ കൂടിക്കടയുന്ന അവസ്ഥ വന്നപ്പോ ഉലമാക്കൾ തന്നെ പലരും എഴുതി വെക്കാൻ വേണ്ടി പറഞ്ഞു, കാര്യം കൂടിക്കലരാതിരിക്കാൻ വേണ്ടി. പിന്നീട് കിതാബുകൾ എന്നുള്ളത് കുറച്ചൊക്കെ വ്യാപകമായി കിതാബുകൾ വരാൻ തുടങ്ങി. ഇന്നത്തെ മാതിരി ഡി ടി പി ഇല്ല, പ്രിന്റിംഗ് ഇല്ല, കല്ലച്ചില്ല, ഒന്നുമില്ലാത്തൊരു കാലഘട്ടമായിരുന്നല്ലോ അന്നെങ്ങനെ. പിന്നെ കിതാബുകൾ എന്ന് പറയുന്നത് ഒരു നാട്ടിൽ ചിലപ്പോൾ ഒരു കിതാബ് ഉണ്ടാവും ഒരു ആലിമിന്റെ അടുത്ത്. കിതാബ് കിതാബ് എന്ന് പറയുന്നത് പ്രിന്റ് ചെയ്യപ്പെടലല്ല ചെയ്യുക, അതിന് പറയും, ഇന്ന് പറയും മഖ്തൂത്തുകൾ. മഖ്തൂത്ത് എന്ന് പറഞ്ഞാൽ കയ്യെഴുത്ത് പ്രതികൾ. അന്ന് കയ്യെഴുത്ത് പ്രതികൾ എങ്ങനെ ഉണ്ടായത്? ഇങ്ങനെ ഹിഫ്ളാക്കി പോകുന്നത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഉലമാക്കൾ അവരുടെ ഹിഫ്ളിൽ നിന്ന് സനദ് കൊടുത്ത് സനദ് കൊടുത്ത്. അതുകൊണ്ട് പഴയ കിതാബുകളൊക്കെ ഇങ്ങനെ വായിക്കുമ്പോൾ കിതാബിന് സനദ് ഉണ്ടാവും, കിതാബിന് സനദ്. ആ കിതാബ് എങ്ങനെ എത്തി എന്നുള്ളത് എഴുതിയ ആളിൽ നിന്ന്, ഏതുവരെയുള്ള ആളുകളിൽ നിന്ന് കേട്ട് കേട്ടാണ് തനിക്ക് കിട്ടിയത് എന്ന് കിതാബുകൾക്ക് സനദുണ്ടാവും. ഹദീസിന് സനദുള്ളതുപോലെ കിതാബ് എങ്ങനെ കിട്ടി, ആരിൽ നിന്ന് കിട്ടി എന്നടക്കമുള്ള സനദ്. ഇപ്പൊ തബരിയുടെ തഫ്സീർ, അതിന് സനദുണ്ട്. അതുപോലെ തന്നെ പല ഹദീസ് ഗ്രന്ഥങ്ങളും അവക്ക് സനദുണ്ട്, എഴുതിയത് വരെയുള്ള സനദ്, എഴുതി വെക്കാൻ തുടങ്ങിയത് വരെയുള്ള സനദ്. അങ്ങനെ സനദടക്കം എഴുതി വെക്കാൻ തുടങ്ങി. അങ്ങനെ ഒരാളുടെ അടുക്കൽ ഉണ്ടാകും, ഒരാളിൽ നിന്ന് വേറൊരാളെ എടുക്കാന്ന് പറഞ്ഞാൽ അതെടുത്തിട്ട് കൊണ്ടുവന്ന് പകർത്തലാണ്. അങ്ങനെ കൈകൊണ്ട് എഴുതി പകർത്തുക എന്നുള്ളതാണ് അന്നത്തെ രീതി. ഒരാൾക്കും പൈസ കൊടുത്ത് കിതാബ് വാങ്ങാൻ ഉണ്ടാവൂല. പൈസ കൊടുത്ത് കിതാബ് വാങ്ങാനുണ്ട് എന്ന് പറഞ്ഞാൽ വലിയ പണക്കാരനാണ്. അല്ലാമ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ ധാരാളമായി പൈസ കൊടുത്ത് കിതാബ് വാങ്ങിയിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ മൻകബകളിൽ നമുക്ക് കാണാം ധാരാളം കിതാബുകൾ അദ്ദേഹത്തിന്റെ അടുക്കൽ ഉണ്ടായിരുന്നു. എന്നാൽ വളരെ റയറാണ് ഉലമാക്കളുടെ അടുക്കൽ അങ്ങനെ മക്തബകൾ ഉണ്ട് എന്നുള്ളത്. അതില്ലാത്തതുകൊണ്ട് അവരെന്താന്ന് വെച്ചാൽ ആരുടെ അടുക്കൽ കിട്ടിയാൽ അത് പകർത്തിയായിരുന്നു. അത് ഈ അടുത്ത കാലം വരെ നിലനിന്നിരുന്നു. കാട്ടും നമ്മുടെ നാട്ടിലും അറബി കിതാബുകളൊക്കെ ഇപ്പോഴാണല്ലോ സൗദി അറേബ്യ എന്നൊക്കെ ഇങ്ങനെ കൊണ്ടുവരൽ തുടങ്ങിയത്. അതിനു മുമ്പ് എവിടെങ്കിലൊക്കെ ഒരു മക്തബയിലുണ്ടാകും, അവിടെ പോയിരുന്നിട്ട് അത് കയ്യെഴുത്തിൽ എഴുതി നോട്ട്ബുക്കിൽ എഴുതി വെച്ചിട്ട് അത് വെച്ച് പഠിക്കുക എന്നുള്ളതാണ്. ഒരു ദർസിലാകട്ടെ അല്ലെങ്കിൽ അറബിക് കോളേജിലാകട്ടെ അവിടെയുള്ള കുട്ടികളൊക്കെ എന്ന് വെച്ചാൽ പകർത്തലാണ് പല കിതാബുകളും ചെയ്യുക. ഇവിടെ പ്രിന്റ് ചെയ്യൂല പലതും. അതുകൊണ്ട് ഇവിടെ പ്രിന്റ് ചെയ്യാത്ത പലതും ഞങ്ങളുടെ ഒക്കെ തന്നെ പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ തന്നെ ചിലതൊക്കെ നമ്മളങ്ങനെ എഴുതിയിട്ടുണ്ട്, എഴുതി കിതാബാക്കി. അങ്ങനെ ഒരു കിതാബ് കിട്ടിയാൽ എഴുതിയിട്ട് കോപ്പി എടുത്ത് വെക്കുക എന്നുള്ളതിൽ നമ്മുടെ കൂട്ടത്തിൽ നമുക്ക് വളരെ അടുത്തറിയാവുന്ന ആളാണ് അഹൂല അൽഫാദൽ അബ്ദുൽ കരീമുൽ അമാനി. അദ്ദേഹത്തിന് കുറെ ഉണ്ട് ഇങ്ങനത്തെ. അങ്ങനെ എഴുതിയിട്ട് അങ്ങനെ എഴുതുമ്പോൾ എന്താ ഉണ്ടാകുക? രണ്ട് കാര്യം. എഴുതുന്നതോടുകൂടിയിട്ട് ശരിക്ക് മനസ്സിൽ ഉറക്കുകയും ചെയ്യും. എഴുതിയെടുക്കുന്നതോടുകൂടിയിട്ട് മനസ്സിൽ ശരിക്കുറക്കുകയും ചെയ്യും. പിന്നീട് നമ്മുടെ ഹിമ്മത്ത് അതിന്നൊന്നും മുട്ടും. കാരണം എന്താ? എവിടെങ്കിലും ഒരു മക്തബയിലുണ്ട് എന്നുള്ള ഉറപ്പുണ്ട്, പിന്നെ ലൈബ്രറിയിൽ ആ കിതാബ് ഉണ്ട് എന്നുള്ള ഉറപ്പുണ്ട്. അപ്പൊ അവിടെ പോയിട്ട് എടുത്ത് നോക്കിയാലോ. അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഗൾഫിൽ നിന്ന് വരുന്നവരുടെ അടുക്കലൊന്ന് എഴുതി അറിയിച്ചാൽ അവിടെ നിന്ന് കിട്ടുന്നുള്ളതുണ്ട്. അങ്ങനെ വന്നപ്പോൾ നമ്മളൊക്കെ ഇതിലും ഹിമ്മത്ത് കുറയാൻ തുടങ്ങി. പിന്നെ അവിടെ നിന്ന് വിട്ടു. അതൊക്കെ ഇപ്പതാ അത് സാധാരണ മുൻപ് ഇതിന് പേര് പറയാം എപ്പോ വേണമെങ്കിലും നമുക്ക്. ഇതിന് ഞാൻ കൊടുക്കുന്ന പേര് അൽമുഗനി അൻ ഹംലിൽ അസ്ഫാരി ഫിൽ അസ്ഫാർ എന്ന്. അതൊരു പഴയ കിതാബിന്റെ പേരാണ്. ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മഹുല്ലയുടെ ഇഹ്യാ ഉലുമുദ്ദീനിലെ ഹദീസുകൾ തഹ്രീജ് ചെയ്ത കിതാബിന് അദ്ദേഹം ഇട്ടുകൊടുത്ത പേരാണ് അത്. അൽ മുഗനി അൻ ഹംലിൽ അസ്ഫാരി ഫിൽ അസ്ഫാർ, യാത്രാവേളകളിൽ അസ്ഫാറുകൾ ചുമക്കുന്നതിൽ നിന്ന് ധന്യത നൽകുന്നത് എന്നാണ്. അസ്ഫാറുകൾ എന്ന് പറഞ്ഞാൽ ഏടുകൾ. യാത്രയുടെ സന്ദർഭങ്ങളിൽ കുറേയധികം ഗ്രന്ഥങ്ങൾ ചുമക്കുന്നതിൽ നിന്ന് ധന്യത നൽകുന്നതാണ് ഈ ഒരൊറ്റ കിതാബ് എന്നാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ കിതാബിന് പേര് കൊടുത്തത്. കാരണം അതിന് ധാരാളം ഹദീസുകളുണ്ട്, അവയുടെ തഹ്രീജുകളുണ്ട്. ഹദീസുകൾ തഹ്രീജ് ചെയ്ത കിതാബാണ്. അതുകൊണ്ട് കുറേയധികം ഹദീസിന്റെ കിതാബുകൾ ചുമക്കുന്നതിനേക്കാളും ഈ ഒരൊറ്റ കിതാബ് ചുമന്നാ മതി എന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നത്. ഇന്ന് കുറേയധികം ആയിരക്കണക്കിന് കിതാബുകൾ ചുമക്കുന്നതിന് പകരം ഈ ഒരൊറ്റ സാധനം ചുമന്നാ മതിയാണ്, ഒരു ലൈബ്രറിയുടെ സ്ഥാനത്ത്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇന്ന് ഇതിനാണ് പേര് കൊടുക്കാൻ നല്ലത്. അൽ മുഗ്നി അൻ ഹംലിൽ അസ്ഫാരി ഫിൽ അസ്ഫാർ, ഏടുകൾ എടുത്ത് നടക്കുന്നതിൽ നിന്ന് ധന്യത നൽകുന്നതാണ് ഈ സാധനം. ഇതും കൂടി വന്നപ്പോ നീ കിതാബ് എന്ന് പറയുന്നതും കൊണ്ടിടക്കൽ നിർത്തി, കിതാബിലേക്കും കൂടി പോകൂല, എന്തെങ്കിലും കിതാബ് ആവശ്യമുണ്ടെങ്കിൽ അപ്പണ് ഡൗൺലോഡ് ചെയ്യാന്നുള്ളൊരു തരത്തിൽ എടുത്തൊക്കാന്നുള്ളതും കൂടി, സേവ് ചെയ്യാന്നുള്ളതും കൂടി വിട്ടിട്ട് അപ്പ ഡൗൺലോഡ് ചെയ്തിട്ട് നോക്കാന്നുള്ളൊരു തരത്തിൽ. ഇങ്ങനെ സൗകര്യങ്ങൾ കൂടി വന്നപ്പോ മനുഷ്യന്മാർ മടി കൂടാൻ തുടങ്ങി. പിന്നീട് അവസാനമായി ബാക്കി നിന്നിരുന്നത് ഒരു കാര്യമായിരുന്നു. എന്ത്? ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ കേൾക്കുന്ന കാര്യങ്ങൾ, ദർസിൽ കേൾക്കുന്ന കാര്യങ്ങൾ, അതിൽ പ്രധാനപ്പെട്ട നമ്മൾ ആദ്യമായി കേൾക്കുന്ന പോയിന്റുകളൊക്കെ ഉണ്ടെങ്കിൽ, ഒരു ഹദീസ് ശർഹ് ചെയ്യുമ്പോൾ അതിന്റെ വാക്കുകളൊക്കെ പറയുമ്പോൾ ആ പറയുന്ന വാക്കുകൾ, ഇപ്പൊ ഞാൻ തുടക്കത്തിൽ തുടങ്ങി വറാസ എന്നുള്ളത് വാരിസ് എന്നുള്ളതിന്റെ ജംആണ്. അവ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ദർസ് തുടങ്ങിയാൽ കാണേണ്ടത് പെന്നും പേപ്പറുമായിട്ട് ഇരുന്നിട്ട് വാരിസ് ജംഉഹു വറസ എന്നെങ്കിലും എഴുതി വെക്കും. ഇങ്ങനെ എഴുതിയിട്ടാണ് നമ്മളൊക്കെ ശീലിച്ചത്. ഉലമാക്കൾ തുടങ്ങിക്കഴിഞ്ഞാൽ തുടങ്ങുന്നത് മുതൽക്ക് അവസാനിക്കുന്നത് വരെ പെന്നിൽ നിന്ന് പേപ്പറിൽ നിന്ന് പെന്ന് ഉയർത്താതെ തല കൊമ്പിട്ടിരുന്നു കൊണ്ടാണ് അൽഹംദുലില്ലാ നമുക്കൊക്കെ പഠിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകിയത്. ഇന്ന് ആ അതും പോയി അവസാനം നമ്മൾ എവിടെ എത്തിയെന്ന് വെച്ചാൽ കുറച്ചും കൂടി അപ്പുറത്തെത്തിയെന്ത് രേഖപ്പെടുത്തുക എന്നുള്ളതിന് പകരം മറ്റൊരു വാക്ക് ഉപയോഗിക്കും, തസ്ജീൽ. തസ്ജീൽ എന്നാണ് അറബിയിൽ ഇതിന് പറയാം. എന്ത്? റെക്കോർഡ് ചെയ്യാനുള്ളത്. ഇംഗ്ലീഷ് റെക്കോർഡിംഗ്. എന്താ റെക്കോർഡ് പറഞ്ഞാൽ? എഴുതി ഉണ്ടാക്കുന്നതിനാണ് നമ്മൾ മുമ്പ് സജ്ജല എന്ന വാക്ക് ഉപയോഗിച്ചിരുന്നത്. റെക്കോർഡ് ചെയ്യാൻ, അങ്ങനെ രേഖപ്പെടുത്തുക എന്നുള്ളത്. ആ രേഖപ്പെടുത്തൽ ഇപ്പൊ എന്തായി മാറി? അത് സൗത്ത് തന്നെ, ശബ്ദം തന്നെ രേഖപ്പെടുത്തുക എന്നുള്ളിടത്ത്. ശബ്ദം തന്നെ രേഖപ്പെടുത്തി വെക്കാവുന്നിടത്തെത്തിയപ്പോ പെന്നും പേപ്പറും നമ്മൾ പറ്റ ഉപേക്ഷിച്ചു. യഥാർത്ഥത്തിൽ പെന്നും പേപ്പറും ഉപേക്ഷിക്കുന്ന ഒരു താലിബുൽ ഇൽം എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിലും ആ താലിബുൽ ഇൽം ആവില്ല. കിതാബ് മുന്നിൽ വെച്ച് അതിന്റെ അൽഫാളുകൾ വിവരമുള്ള ആളുകളുടെ അടുക്കൽ ഇരുന്ന് തൽഖീൻ വത്തലഖീ എന്ന അർത്ഥത്തിൽ നേടുന്നത് മാത്രമേ അന്നായിരുന്നാലും ഇന്നായിരുന്നാലും ഇൽമാവുള്ളൂ. അല്ലാത്ത എന്താവെന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കും ആ ഈ കേട്ടത് ഒന്നും കൂടി കേൾക്കണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ റെക്കോർഡ് ചെയ്ത് കൊണ്ടുപോകുന്നത്. റെക്കോർഡ് ചെയ്യാൻ തുടങ്ങുന്നത് പലപ്പോഴും പേഴ്സണലായ ആവശ്യത്തിൽ റെക്കോർഡ് ചെയ്യാനെന്നാണ്. പിന്നെ പേഴ്സണലായ ആവശ്യമൊക്കെ വിട്ടു, എല്ലാത്തിനും വന്നിട്ട് മുന്നിൽ റെക്കോർഡ് ചെയ്യും. പിന്നെ നമ്മൾ കേൾക്കുക അത് ഇന്റർനെറ്റിൽ ഏതെങ്കിലും സൈറ്റിലുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അതിന് വേറെ ആർക്കെങ്കിലും കേൾക്കാൻ വേണ്ടിയിട്ട്, മറ്റുള്ളവർക്ക് ഉപകരിക്കാൻ വേണ്ടി, നമുക്ക് ഉപകരിക്കാൻ വേണ്ടി എന്നുള്ളവർക്കൊന്നും കിട്ടും. ഇൽമിൽ നമ്മുടെ ഹിമ്മത്ത് പറ്റ നശിച്ചു പോയി എന്നാണ് അതിന്റെ അർത്ഥം. യഥാർത്ഥത്തിൽ ഒരു ത്വാലിബുൽ ഇൽം ത്വാലിബുൽ ഇൽം ആകണമെങ്കിൽ ഖയ്യിദുൽ ഇൽം, അതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഷർത്താണ് ഖയ്ദ് എന്ന് പറയുന്നത്. ഖയ്ദുൽ ഇൽം, കേൾക്കുന്ന ഇൽമ് ഖയ്ദ് ചെയ്തു വെക്കുക. ഇൽമ് എന്ന് പറയുന്നത് നിങ്ങൾ കേൾക്കുന്നത് വാക്കുകളാണ്, വാക്കുകളിലാണ്. ആ വാക്കുകൾ എന്നുള്ളത് പറഞ്ഞു മൊഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ നിന്ന് പോയി. അല്പനേരം സെക്കൻഡുകൾ ആ വായുവിൽ തങ്ങി നിന്ന് പിന്നെ അവിടെ നിന്ന് പോയി. ആ സെക്കൻഡുകളിൽ ചിലപ്പോൾ നമ്മുടെ തലയിൽ തങ്ങി നിൽക്കും, നമ്മുടെ ഹൃദയത്തിൽ ഇറങ്ങി നിൽക്കും, കുറേ വാക്കുകൾ കുറേ വാക്കുകൾ ഒന്നിച്ചൊന്നിച്ചങ്ങനെ കേട്ട് കേട്ട് പോകുന്നതിൽ പിന്നെ പല വാക്കുകളും കൂടിക്കലറികൾ കൊണ്ട് മറന്നുപോകും. പിന്നെയും കുറേ ദർസുകൾ നമ്മൾ കേൾക്കുമ്പോൾ ആദ്യം കേട്ടതേത് അവസാനം കേട്ടതേത് അതും മറന്നുപോകും. അവിടെ നിന്ന് വിട്ടിട്ട് നമ്മുടെ ഇന്നത്തെ വലിയ ഒരു അപകടം പിടിച്ചൊരവസ്ഥ, നമ്മൾ വെറും നല്ലത് മാത്രം കേൾക്കുക എന്ന് നിർബന്ധപൂർവം വിചാരിച്ചാൽ പോലും നല്ലതല്ലാത്തതും കേൾക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. നമ്മൾ പുറത്തേക്കിറങ്ങിയ പല വാക്കുകളും പലരുടെ അടുക്കൽ നിന്നും ദീൻ തന്നെ പലരും പറയുന്നത് നമ്മൾ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചാലും ഇല്ലെങ്കിലും കേൾക്കേണ്ടി വരും. അതുമല്ലെങ്കിൽ ഒരു ജുമഅക്ക് നിർബന്ധമായും ഒരു പള്ളിയിൽ കയറി കുത്തിരിക്കണം, അവിടെ നിന്ന് കേൾക്കുന്നതുണ്ടാവും. അങ്ങനെ സ്വാഭാവികമായിട്ട് ഇതൊക്കെ കൂടി കേട്ടുപോകുന്ന ഒരാൾക്ക് കുറച്ചു കാലം ചെല്ലുമ്പോൾ എല്ലാം കൂടി കൂടിക്കലരാൻ തുടങ്ങും. അവസാനം പറയും വളരെ വിദൂരമെന്ന് തോന്നുന്ന കാര്യം ചിലർ പറയും ഞാൻ കേട്ടിട്ടുണ്ട്, അത് ജുബേർ മൗലവി പറഞ്ഞ കേട്ടിട്ടുണ്ട്. മൗലവി വിദൂരമായിരിക്കും അങ്ങനത്തെ ഒരു കാര്യം പറയാം. യഥാർത്ഥത്തിൽ മൗലവി പറഞ്ഞിട്ടുണ്ടാവില്ല, കേട്ടത് എവിടെ നിന്നായിരിക്കും? നമ്മളിങ്ങനെ പലതും കേട്ടുകൊടുത്തുനിന്ന് കൂട്ടത്തിലേതോ ഒന്ന് കയറിയതാണ് ഉള്ളിലേക്ക്. അങ്ങനെ ഉണ്ടാവും. ഇതാണ് എൽമിന്റെ സ്ഥിതി. അതുകൊണ്ട് ചെയ്യേണ്ടത് എന്താണ്? ഇതിൽ നിന്ന് രക്ഷപ്പെടാനും എൽമായി സൂക്ഷിക്കാനും ചെയ്യേണ്ടത് ഇബ്നുൽ ജൗസി റഹ്മഹുള്ള പറഞ്ഞതുപോലെ എന്ന് പറയുന്നത് ഒരു വേട്ടയാണ്. കിതാബത്ത് എഴുതി വെക്കലാണ് അതിന്റെ കൈദ്. വേട്ടയാടി പിടിച്ച മൃഗത്തെ കെട്ടിയിടുക എന്നതിന്റെ സ്ഥാനത്താണ് എൽമ് കിട്ടിക്കഴിഞ്ഞാൽ കേട്ട എൽമിനെ എഴുത്തുകൊണ്ട് ബന്ധിപ്പിക്കുക എന്നുള്ളത്. വൽ കിതാബത്തു ഖൈദുഹു വ മിനൽ ഹമാഖതി അൻ തസീദ ഗസാലതൻ ഫതത്രുകഹ ബൈനൽ ഖലായിഖ ത്വാലിഖ വ മിനൽ ഹമാഖതി. എത്ര വലിയ വിദ്ധിത്തത്തിൽപ്പെട്ടതാണ്. അൻ തസീദ ഗസാലതൻ, ഒരു മാൻപേടയെ നീ വേട്ടയാടി പിടിക്കുകയും എന്നിട്ട് പടപ്പുകളുടെ ഇടയിലേക്ക് അതിനെ അടിച്ചങ്ങ് വിടുകയും ചെയ്യുക എന്നുള്ളത് നിൽക്കുവോ? നല്ല ഒരു മാൻപേടയാണെങ്കിൽ പോലും കഷ്ടപ്പെട്ട് നീ ഓടിപ്പിടിച്ച് വേട്ടയാടിക്കൊണ്ട് വന്നാലും കെട്ടിയിടാതെ നിർത്തിക്കഴിഞ്ഞാൽ അത് നിന്നുകൊള്ളണമെന്നില്ല, അത് പോകും. എന്നതുപോലെ എൽമ എന്ന് പറയുന്നത് കിതാബത്ത് കൊണ്ട് കൈദ് ചെയ്തിട്ടില്ലെങ്കിൽ, ഇതേത് കാലത്ത്? ഇബ്നുൽ ജൗസി റഹ്മഹുള്ളയുടെ കാലത്ത് ഇതേ പറയാനുള്ളൂ. അതിന് മുൻപുള്ള കാലാണെങ്കിൽ ഷഫ്ഉ കൊണ്ടാണ് കൈദ്. ഹിഫ്ള് കൊണ്ടാണ് എൽമിന്റെ കൈദ്. ഹിഫ്ളിലൂടെയാണ് എൽമ് സംരക്ഷിക്കപ്പെട്ടിട്ടുമുള്ളത്. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല തന്നെ പറഞ്ഞത് ഈ ദീന് സംരക്ഷിക്കപ്പെടുന്നത്, അള്ളാന്റെ കിതാബ് സംരക്ഷിക്കപ്പെടുന്നത് ഹിഫ്ള് കൊണ്ടാണ്. ബൽഹുവ ആയാത്തും ബയ്യിനാത്ത് ഫീ സുദൂരിൽ ലദീന ഊസുൽ ഇൽം ബൽഹുവ ആയാത്തുൻ ബയ്യിനാത്ത് ഈ കിതാബ് എന്ന് പറയുന്നത് ഇത് നിലനിൽക്കുന്നത് എങ്ങനെയാണ്? അള്ളാഹു അവതരിപ്പിച്ച കിതാബ് അതിന്റെ ഇൽമ് അത് നിലനിൽക്കുന്നത് ഏടുകളിലല്ല. ബൽ ഹുവ ആയാതുൻ ബയ്യിനാത്ത് ഫീ സുദൂരിൽ ലദീന ഊസുൽ ഇൽമ് നൽകപ്പെട്ടവരുടെ ഹൃദയത്തിലാണ് ഇത് സംരക്ഷിക്കപ്പെടുന്നത്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എൽമ് ഉയർത്തപ്പെടുന്നത് എങ്ങനെയാണ്? എൽമ് ഉയർത്തപ്പെടുന്നത് ഒറ്റയടിക്ക് എല്ലാം കൂടി ഊരിക്കൊണ്ടുപോകുക എന്നുള്ളതല്ല, നേരെ മറിച്ച് വലാക്കിൻ യുഖബദുൽ ഇൽമ് ബിഖബ്ദിൽ ഉലമാ. ഈ ഫഹ്മ്, ഈ ഫിഖ്, ഹൃദയത്തിലുള്ള ഉലമാക്കൾ മരിച്ചു പോകുമ്പോഴാണ് എൽമ് ഉയർത്തപ്പെടുക. ഹത്ത ഇദലം യുബ്തി ആലിമൻ ഇത്തഖദ അന്നാസു റുഊസൻ വഫി റിവായറു അസാ ജുഹാല فسئلوا فافتوا بغير علم وفي روايه برايهم فضلوا واضلوا علم يرتപ്പെടുന്നത് ان الله لا ينزع العلم انتزاعا ينتزعه من صدور الناس ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഒറ്റയടിക്ക് ഊരിയെടുത്ത് മറപ്പിച്ചുകൊണ്ടല്ല علم الله ഉയർത്തുക. ولكن بقبض العلماء يقبض العلم بقبض العلماء. എൽമ് പിടിക്കപ്പെടുന്നത് ഉലമാക്കളെ പിടിച്ചുകൊണ്ടാണ്, ഉലമാക്കളുടെ മരണത്തിലൂടെയാണ്. കാരണം അവരുടെ ഹൃദയങ്ങളിലാണ് എൽമ് സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. സൂറത്തുൽ അങ്കബൂത്തിൽ 49-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞത്, അങ്ങനെ ഒരു ആലിമും ബാക്കിയാകാത്ത സന്ദർഭത്തിൽ ജനങ്ങൾ ചില തലകൾ ആളൊപ്പിക്കാൻ, ചില തല മതി, കാര്യങ്ങൾ നടന്നാൽ മതി. പള്ളിയിൽ ഇമാമ് ഒരു തല, പള്ളിയിൽ ഖതീബ് അതൊരു തല, എന്താ യോഗ്യത ഉള്ളവല്ല ഒരു കാര്യമുണ്ട് അതിൽ ഒന്നുമില്ല, അവിടെ സ്ഥലം ഫില്ല് ചെയ്യാനുള്ള ഒരു തല വേണം, അത്രേ ഉള്ളൂ. മറ്റൊരു വായത്തിൽ നേതാക്കന്മാർ, ഉലമാക്കൾ പോയി നേതാക്കന്മാർ കാര്യം കൈയിറക്കും, ജുഹാല, അവരുടെ സിഫത്ത് ജാഹിലീങ്ങളാണവർ, വെറും ജാഹിലീങ്ങളായ തല, വെറും ജാഹിലീങ്ങളായ നേതാക്കന്മാർ, ദീനിന്റെ നേതൃത്വത്തിലാണ് അവരുള്ളത് എന്നതിനാൽ ജനങ്ങൾ തെറ്റിദ്ധരിക്കും, അവർ ചോദിക്കും ഫസ്ഇലു, അവർ ഫത്വ ചോദിക്കപ്പെടും. ഫത്വ ചോദിക്കപ്പെട്ടാൽ വിവരമില്ലാത്തതിൽ മിണ്ടാതിരിക്കോ, വിവരമില്ലാത്തതിൽ സംസാരിക്കാതിരിക്കോ. ഇന്ന് തന്നെ ഞാൻ കേട്ടതിന്റെ നിർബന്ധമായിട്ട് ഞാൻ പറഞ്ഞില്ല, നമ്മൾ കേൾക്കണ്ടെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ ചെവിക്കെത്തണത്, ആ കൂട്ടത്തിൽപ്പെട്ടതാണെന്ത്, നാവ് കൊണ്ടുള്ള അപകടമാണ് ഒരുത്തൻ പറയുന്നത്. കുഫ അലൈക ലിസാനക മൻ നജ എന്ന് ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിനോട് ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചപ്പോൾ, എന്താ റസൂലെ ഫിത്നകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം, മൻ നജ, ഇവർ ഹദീസ് എടുത്തിട്ട് എവിടുന്ന് എന്ത് കോലത്തിൽ അത് പറയണം, അതിന്റെ അപ്പുറപ്പുറം നോക്കണ്ടേ, അതൊന്നുമില്ല, പരിഭാഷ മാത്രം നോക്കിയാൽ മതി. അപ്പൊ മൻ നജ എന്താണ് രക്ഷയുടെ മാർഗം, എന്തിനുള്ള രക്ഷ, ഫിത്ന വരുന്ന സന്ദർഭത്തിൽ ഫിത്നയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം, അതിനുള്ള മറുപടി റസൂലുള്ള പറഞ്ഞു കൊടുക്കരുത്, കുഫ അലൈക ലിസാനക, നിന്റെ നാവ് നീ അടക്കി വെക്കണം. ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ആദ്യത്തെ വാൾവ് ഫിത്നയിൽ വർത്തമാനം പറയരുത്, നാവ് അടക്കി വെക്കുക. നിന്റെ വീടിനെ നീ വിശാലാക്കണം എന്നാണ് അർത്ഥം പറഞ്ഞത്. രാവിലെ നിന്റെ വീടിനെ നീ വിശാലമാക്കണം, പിന്നെ വീട് വിശാലമാകുന്നതിനെ പറ്റിയിട്ട് അതിലെ ഫർണിച്ചർ എങ്ങനെ ഇരിക്കണം ആ ജാതി ചർച്ചയിലേക്കാ പോണത്. വലിയ നിനക്ക് നിന്റെ വീട് മതിയാകും, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത്, ഫിത്ന വന്നാൽ അടങ്ങി വീട്ടിൽ കുത്തിരുന്നോതാ, അതാണ് വലിയ ബൈത്തുക്ക്, നിന്റെ വീടിനെ നീ വിശാലമാക്കണം എന്ന് എവിടെ നടത്തും. ഹദീസിന്റെ ലഫ്ലുകൾ അറിയാത്തത് പറയാതിരുന്നെങ്കിൽ തന്നെ ഫിത്ന അവിടെ ഇല്ലാതായേനെ, ഈ ജാഹിലീങ്ങൾ മിണ്ടാതിരുന്നെങ്കിൽ ഫിത്ന തീർന്നേനെ. ഷാ ഹദീസ് തന്നെ എടുത്തിട്ടാണ് എൽമില്ലാത്തതിന് വേണ്ടിയിട്ട് ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് വർത്താനം പറയും, മിണ്ടാതിരുന്നെങ്കിൽ കുഫ അലൈക ലിസാനക എന്നുള്ളത് അവിടെ മിണ്ടാതെ അത് വച്ചിരുന്നിരുന്നെങ്കിൽ, അറിയാത്തത് പറയാതിരുന്നെങ്കിൽ രക്ഷപ്പെട്ടേനെ, ഖിലാഫുകൾ ഇല്ലാതിരുന്നേ. അൽമുഹിം ഫസുഇലു, അവർ ചോദിക്കപ്പെടും, ജനങ്ങൾ ചോദിക്കും, ഏതൊരുത്തനും ഇൽമിന് വേണ്ടിയിട്ട് അതിന്റെ ആളല്ലെങ്കിലും അതിനുവേണ്ടി കുപ്പായമിട്ടിറങ്ങിയാൽ ജനങ്ങൾ തെറ്റിദ്ധരിക്കും, അവർ ചോദിക്കും, ഈ മത നേതൃത്വത്തിൽ വരുന്ന ആളുകളോട് ജനങ്ങൾ ചോദിക്കും, അതവർ ശീലിച്ചത്. എന്നാൽ അറിവില്ലാത്തതിൽ മിണ്ടാതിരിക്കുക എന്നുള്ളത് ഉലമാക്കളുടെ വസ്ഫാണ്, ജാഹിലിങ്ങൾ അതും ചെയ്യില്ല. ജാഹിലി ജാഹിലാകുന്നത് അതുകൊണ്ട് തന്നെ, അറിയില്ലെങ്കിൽ അറിയില്ലാത്തതിൽ വർത്തമാനം പറയാതിരിക്കോ, അറിയില്ല എന്ന് പറയോ, അതില്ല. ജാഹിൽ എന്ത് ചെയ്യും, ഇൽമില്ലാതെ ഫത്വ പറയുകയും ചെയ്യും. മറ്റൊരു വായത്തിലുള്ളത് ബിറഅയിഹിം, ഇൽമില്ലെങ്കിൽ പിന്നെ എവിടുന്ന എന്റെ അഭിപ്രായം, അവന്റെ അഭിപ്രായം കൊണ്ടാണ് അതിന് മറുപടി പറയുക. ഫദല്ലു വഅദല്ലു, അവരും പിഴക്കും മറ്റുള്ളവരെ പിഴപ്പിക്കുകയും ചെയ്യും, ഇതാണ് അവരെ കൊണ്ടുണ്ടാകുന്ന നതീജ ഫലം. ഇത് ഇൽമ് എന്ന് പറയുന്നത് അത് ഉലമാക്കളുടെ ഹൃദയങ്ങളിലാണ് സൂക്ഷിച്ചു വെക്കപ്പെട്ടിരിക്കുന്നത്. അതുപോലെ ഇൽമ് സ്വീകരിക്കുന്ന ആളുകൾ ഇൽമ് സ്വീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആദ്യം അവർ സ്വീകരിക്കേണ്ട മര്യാദ ഹിഫ്ള് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. റസൂലുള്ളാഹി, ഇത് ഖുർആന്റെ ആയത്തിൽ തന്നെ വന്നത് ഞാൻ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി അത് പറഞ്ഞു, നദറല്ലാഹു റഅ സമിഅ മിന്നി മഖാലതി ഫവഅഹ വഹഫിളഹ. അല്ലാഹു ഒരു മനുഷ്യന് നവാറത്ത് നൽകട്ടെ, അവന്റെ മുഖം നാളെ പ്രസന്നമായ മുഖമാക്കി തീർക്കട്ടെ. വുജൂഹു യൗമ ഇദിൻ നാദിറ ഇല റബ്ബിഹ നാദിറ, അല്ലാഹുവിന്റെ മുഖം ദർശിക്കുന്ന, അല്ലാഹുവിനെ കാണുന്ന സൗഭാഗ്യം നൽകിക്കൊണ്ട് അവന്റെ മുഖം അല്ല പ്രശോഭിപ്പിക്കട്ടെ. സമിഅ മിന്നി മഖാലതി, എന്നിൽ നിന്ന് എന്റെ ഒരു വാക്കവൻ കേട്ടു. അപ്പൊ ആദ്യം ഔവലിയത്തുകൊണ്ട് ഔലവിയത്തുകൊണ്ട് ഇതിൽ ആദ്യപ്പെടെ ആരാ? നേർക്ക് നേരെ റസൂലുള്ളാഹിന്റെ വാക്ക് കേട്ടവർ സഹാബത്താൻ റിദ്വാനുല്ലാഹി തആല അലൈഹിം അജ്മഈൻ. പിന്നെ സുനാദോടുകൂടി ആ കാര്യങ്ങൾ കേൾക്കുന്നവർക്കൊക്കെ അതിന്റെ പരിധിയിൽ അതിന്റെ ആ ഗുണം ലഭിക്കും, റസൂലുള്ളാഹിന്റെ ഈ ദുആയുടെ ഫലം ലഭിക്കും. ഇൽമ് സംരക്ഷിക്കുന്ന ആളുകൾക്ക് റസൂലുള്ളാഹിയുടെ ഒരു വാക്ക് കേട്ടു, അത് കൃത്യമായി തെറ്റാതെ അതിന്റെ ഫഹ്മ് ശരിക്ക് ഗ്രഹിച്ചു. അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഫഹ്മ് എന്നത്. വഹഫിളഹ, എന്നിട്ടത് ഹിഫ്ളാക്കുകയും ചെയ്തു. കേട്ടതുപോലെ തന്നെ തെറ്റിക്കാതെ അതിന്റെ ആശയത്തിലും അതിന്റെ ഫഹ്മിലും അതിന്റെ ലഫ്ലിലും വീഴ്ച വരുത്താതെ അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പൊ ഇതിന് ഹിഫ്ള് എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം എടുത്തു പറഞ്ഞതാണ്. ഈ ദീന് സംരക്ഷിക്കപ്പെടുന്നത് ഹിഫ്ളിലൂടെയാണ്. ഹിഫ്ള് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇൽമിന്റെ ഹിഫ്ള്, ഫഹ്മിന്റെ ഹിഫ്ള്, ഒരു ആയത്തോ ഒരു ഹദീസോ അതിന്റെ ലഫ്ളുകൾ എന്നുള്ളത് ഒരു പക്ഷെ നമുക്ക് ഖുർആൻ എടുത്തു നോക്കിയാൽ ഖുർആന്റെ വാക്കുകൾ കിട്ടി, ഹദീസിന്റെ ലഫ്ളുകൾ കിട്ടി, പക്ഷെ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന മഅന? അതൊരു ആലിമിൽ നിന്ന്, ഒരാലിമ് മാത്രമേ ചിലപ്പോൾ അതറിയുന്നതായിട്ട് ജീവിച്ചിരിപ്പുണ്ടാവുള്ളൂ, ഒരാലിമിൽ നിന്ന് അത് കിട്ടാനുണ്ടാവുള്ളൂ. ആ ഇൽമ് വേറൊരാളുടെ അടുത്ത് ചിലപ്പോൾ കിട്ടിക്കൊള്ളുന്നില്ല, ആ ഇൽമുള്ള വേറൊരാൾ ചിലപ്പോൾ ജീവിച്ചിരിപ്പുണ്ടായിക്കൊള്ളുന്നില്ല, ഒരു നാട്ടിലുണ്ടായിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് എവിടെയെങ്കിലും ഒരു ആലിമിൽ നിന്ന് ഒരു ഖുർആൻ ആയത്തിന്റെ ശരിയായ ഫഹ്മ്, ഒരു ഹദീസിന്റെ ശരിയായ ഫഹ്മ് കിട്ടാനുണ്ടെങ്കിൽ, ഞാനത് പറഞ്ഞു നിങ്ങളോട്, ഇതാണ് അവസ്ഥ. ഇന്ന് ഡെയിലി ക്ലാസ് എടുക്കുന്ന ആളുകൾ എന്താണ് അവരുടെ അടുക്കലുള്ളത്? ഖുർആനായത്തെ ഹദീസ് അങ്ങനെ പറയാം, എന്തെങ്കിലും ഒരു അർത്ഥം പറയാ, എന്തെങ്കിലും ഒന്ന് വ്യാഖ്യാനിക്കും. വാക്കിനനുസരിച്ചുള്ള അർത്ഥം പോലുമല്ല പറയുന്നത്, വാക്കിൽ നിന്ന് വ്യത്യസ്തമാണ് പറയുന്ന അർത്ഥം തന്നെ. അങ്ങനെ ഒരു പരിഭാഷ പറഞ്ഞിട്ട് പിന്നെ ആ പരിഭാഷ പറഞ്ഞപ്പോൾ കയറിയിട്ട് ഓന് തോന്നണതൊക്കെ പറയാം, ഇത് ഹദീസിന്റെ ശരിയായ ഫഹ്മ് നഷ്ടപ്പെടുത്തി പോകലാണ്. ശരിയായ ഫഹ്മുള്ള ആളുകൾ വളരെ കുറച്ചുമാണ്. ഇവിടെയുള്ള കോളേജുകളൊക്കെ പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും കിട്ടിയെന്ന് വിചാരിക്കേണ്ട, വളരെ അബദ്ധത്തിലാണ് ആളുകൾ സംസാരിക്കുക. ആയത്തു ഹദീസും വളരെ അപകടം പിടിച്ച അവസ്ഥയാണ്. ശരിയായ ഫഹ്മ് എന്നുള്ളത് ഇല്ലാതെ എന്നറിയാത്തതിലും ഉണ്ടാതിരിക്കുക, അതുമില്ല ജാഹിലി സംസാരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് ശരിയായ ഫഹ്മ് എന്നുള്ളത് അത് ഹിഫ്ളാക്കി ഒരാലിമിൽ നിന്ന് കേൾക്കുന്ന വാക്ക് അപ്പൊ കേട്ടു, പിന്നെ അത് കിട്ടിക്കൊള്ളണമെന്നില്ല. ഒരാലിമ് ജീവിച്ചിരിക്കുമ്പോൾ ആ ഇൽമ് അവിടെ ഉണ്ട്, ഒരാലിമ് മരിച്ചു പോയാൽ കഴിഞ്ഞു, ആ ഇൽമ് ഉയർത്തപ്പെട്ടു. ഉലമാക്കളുടെ മരണമെന്നുള്ളതിനെ ഹസനുൽ ബസ്രി റഹിമഹുല്ലാ, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പോലുള്ളവരിൽ നിന്ന് റിവായത്ത് വന്നിട്ടുള്ളതാണ്, മൗതുൽ ആലിം സുൽമത്തുൽ ഫിൽ ഇസ്ലാം, ഒരു ആലിമിന്റെ മരണം ഇസ്ലാമിൽ ബാധിക്കുന്ന സുൽമത്ത്. സുൽമത്ത് എന്ന് പറഞ്ഞാൽ വാളിന് ബാധിക്കുന്ന മുറിവുകൾക്കാണ് സുൽമത്ത് എന്ന് പറയുന്നത്. വാളിന്റെ മൂർച്ചയുള്ള അറ്റം, ആ ഭാഗം, അത് വെറുതെ ഉണ്ടാക്കുന്നതല്ല. ഒരു കൊല്ലം അത് ക്രമീകരിക്കുക, അതിന്റെ ലെവലൊക്കെ വളരെ ഒപ്പിച്ചിട്ടാണ്, എല്ലാ ഭാഗവും ലെവലൊപ്പിച്ചിട്ടാണ് അത് ക്രമീകരിക്കുക. ലെവലൊപ്പിച്ച് ക്രമീകരിച്ചിട്ടില്ലെങ്കിൽ ഭാരമുള്ള നീണ്ട ഈ വാള് ഉദ്ദേശിച്ചോടത്തേക്ക് നീട്ടാൻ കഴിയില്ല. ഉദ്ദേശിച്ചോടത്തേക്ക് പോകണമെങ്കിൽ ഭാരമുള്ള ഒരു ഇരുമ്പിന്റെ കഷ്ണം ബാലൻസ് ചെയ്ത് പിടിക്കാൻ കഴിയണമെങ്കിൽ തന്നെ ഒരു പണി, വലിയ പണിയാണ്. ആ പിടിച്ചു നിൽക്കുന്നത് ബാലൻസ് ചെയ്ത് വിചാരിച്ചോടത്തേക്ക് വെക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഓരോ ഭാഗവും ക്ലിയർ ആയിരിക്കണം, അതിന്റെ ഓരോ അറ്റവും ക്ലിയർ ആയിരിക്കണം. അതിന് പകരം വെട്ടുന്ന വെട്ടിന്റെ ഇടയിൽ മറ്റുള്ളവന്റെ പരിചയിലും മറ്റും കൊണ്ടിട്ട് ചിലപ്പോൾ ഇതിന്റെ അറ്റത്തിന് വിള്ളലുകൾ ബാധിക്കും. അങ്ങനെ വിള്ളൽ ബാധിച്ചാൽ പിന്നെ അതിന്റെ ഇടയിലൂടെ എയർ പാസ് ചെയ്ത് പോകുന്ന സന്ദർഭത്തിൽ വിചാരിച്ചിടത്തൊക്കൊന്നും ചിലപ്പോൾ വെട്ടാൻ കഴിയില്ല. അതിനാണ് ആ വരുന്ന വിള്ളലിനാണ് സുൽമത്തി എന്ന് പറയുന്നത്. വാള് രണ്ടാമതെടുത്തിട്ട് വാളുണ്ടാക്കുക, എങ്ങനെ ഒറ്റ ഉരുക്കിലാണ് വാളുണ്ടാക്കുക, ജോയിന്റ് ചെയ്ത് ഉരുക്കൊണ്ട് ഉണ്ടാക്കാൻ കഴിയില്ല. ഏ വാള് ഒറ്റ ഇരുമ്പിന്റെ ഉരുക്കിലാണ് ഉണ്ടാക്കുക, ജോയിന്റ് ചെയ്ത് ഉണ്ടാക്കുന്നതല്ല. ആ ഒറ്റ ഉരുക്കിന്റെ കഷ്ണത്തിൽ ഈ വിള്ളൽ വന്നു കഴിഞ്ഞാൽ വേറെന്തെങ്കിലും കൊണ്ട് അത് അടച്ചു വെച്ചാൽ പോലും ആദ്യത്തെ ആ വാളിന്റെ അവസ്ഥ തിരിച്ചു വരില്ല. ആദ്യത്തെ മൂർച്ചയും ആദ്യത്തെ അതിന്റെ ഷാർപ്നെസ്സും വിചാരിച്ചിടത്തേക്ക് അതിനെ കൊണ്ടുപോകാമെന്നുള്ളതും കഴിയില്ല. ഈ വാക്കാണ് സുൽമ എന്ന് പറയുന്ന അറബി വാക്ക്. ആ വീഴുന്ന വിള്ളല് ഇസ്ലാമിന് ബാധിക്കുന്ന വിള്ളലാണ് ഒരു ആലിമിന്റെ മരണം. ലാ യസുത്തുഹു ഷൈ, ലാ യസുദ്ദുഹു ഷൈ, ഒരു കാര്യം കൊണ്ടും അതിനെ ആ വിള്ളലിനെ അടച്ചു വെക്കാൻ കഴിയില്ല. ഖിയാമത്ത് നാൾ വരെ ഒരാലിമ് മരിച്ചാൽ ആ ആലിമിന്റെ ഇൽമ് അത് കഴിഞ്ഞു. അതിന് പകരമെന്നുള്ളത്, അതുപോലത്തെ പകരമെന്നുള്ളത് ഉണ്ടാവില്ല. ചരിത്രം നിങ്ങൾ നോക്കിക്കോ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പോയതിന്റെ ഗ്യാപ്പ് വേറൊരാളെ കൊണ്ട് ഫില്ലിയാൻ കഴിഞ്ഞിട്ടില്ല. അഹമ്മദ് ഇബ്നു ഹംബൽ റഹിമഹുള്ള മരിച്ചു പോയ ഗ്യാപ്പ് പകരം വേറൊരാൾ വന്നിട്ടില്ല. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള മരിച്ചു പോയ ഗ്യാപ്പ് വേറൊരു ഷെയ്ഖുൽ ഇസ്ലാം തിരിച്ചു വന്നിട്ടില്ല. അല്ലാമത്ത് ഇബ്നു ബാസ്, ഇബ്നു ഉസൈമീൻ, അൽ അൽബാനി റഹിമഹുമുല്ലാഹു ജമീഅ, അവരൊക്കെ പോയതിന്റെ ഗ്യാപ്പ് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരാലിമിനെ കൊണ്ടും ഫില്ല് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഏതൊരാലിമ മരിച്ചാലും അല്ലാമ ഷെയ്ഖു മശായിഖുന സയ്യിദ് മദ്ഖലി ഹഫദഹുല്ലാ എടുത്തു മരിച്ചത് ദിവസങ്ങൾക്ക് മുൻപ് അല്ലെങ്കിൽ ആഴ്ചകൾക്ക് മുൻപ് മരിച്ചത്. റഹിമഹുല്ലാഹു റഹ്മത്തൻ വാസിഅ, സൗദി അറേബ്യയിലെ ജുനൂബിന്റെ ഭാഗത്ത് ഇൽമിന്റെ വലിയ ഒരു കേന്ദ്രമാണ് ആ സ്ഥലം. ഒരുപാട് ഉലമാക്കൾ അവിടെ നിന്നാണ് വന്നിട്ടുള്ളത്. ഇന്ന് ജീവിച്ചിരിക്കുന്ന ഉലമാക്കളിൽ അധികം ആളുകളെയും ഉൽപ്പാദിപ്പിച്ച ഭൂമിയാണത്. അവിടുത്തെ ജുനൂബിലെ മുഫ്തിയായിരുന്ന അല്ലാമ സയ്യിദ് ഇബ്നു ഹാദി അൽ മദ്ഖലി റഹിമഹുല്ലാ, അദ്ദേഹം മരിച്ചത്. ഇനി അത് അതൊരു സുൽമത്തായി നിലനിൽക്കുകയും അത് പകരം വെക്കാനാളവർ. ഇങ്ങനെയാണ് ഓരോ ആലിമും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഏത് നാട്ടിൽ അഖിലു സുന്നയുടെ ശരിയായ ഒരു ആലിമ് മരിച്ചു പോവുക എന്നുള്ളത് അത് വല്ലാത്ത ഒരു പ്രയാസം യഥാർത്ഥത്തിൽ മുഅ്മിനീങ്ങൾക്ക് ഉണ്ടാക്കേണ്ടതാണ്. കാരണം അതത്ര വലിയ ഒരു സുൽമത്താണ്, ഒരു വലിയ വിള്ളലാണ്. ഒരു കാര്യം കൊണ്ട് അത് അടച്ച് തീർക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇൽമ് എന്നുള്ളത് ഒരു ആലിമ് ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ അടുക്കൽ നിന്ന് എത്ര നമുക്ക് സ്വീകരിക്കാൻ കഴിയുമോ അത്രത്തോളം സ്വീകരിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കേണ്ട കാര്യം. അതിനുള്ള അവസരം പിന്നീട് തിരിച്ചു കിട്ടിക്കൊള്ളണമെന്നില്ല. റഹിമല്ലാഹു ഉലമാഅന വഹഫിദല്ലാഹു ഉലമാഅന അൽമൗത വഹഫിദല്ലാഹു ഉലമാഅന അല്ലദീന ഫീ ഖൈദിൽ ഹയാ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളിൽ നിന്ന് മരിച്ചുപോയ ഉലമാക്കൾക്ക് റഹ്മത്ത് നൽകട്ടെ. ജീവിച്ചിരിക്കുന്ന അഹ്ലുൽ സുന്നയുടെ ഉലമാക്കളെ അല്ലാ അവന്റെ പ്രത്യേകമായ ഹിഫ്ളു കൊണ്ട് സംരക്ഷിക്കുകയും ചെയ്യട്ടെ. അതുകൊണ്ട് ഈ വിഷയം വറസത്തുൽ അംബിയ എന്ന ഈ ഹദീസ് അത് പറയുന്ന സന്ദർഭത്തിൽ ആ കിതാബിലേക്ക് കടക്കുന്നതിന് മുൻപായി ഞാൻ ഈ പറഞ്ഞത്, ഇത് ഇൽമ് എന്നുള്ളത് അത് നമ്മൾ കൈദ് ചെയ്യേണ്ടതാണ്, സൂക്ഷിച്ചു വെക്കേണ്ടതാണ്. ആ കാര്യത്തിലേക്കുള്ള സൂചനയാണ് ഞാൻ നൽകിയത്. ഹിഫ്ളാക്കിക്കൊണ്ട് അത് കൈദ് ചെയ്ത് വെക്കണം, എഴുതിക്കൊണ്ട് കൃത്യമായി തൗസീഖ് ചെയ്യണം ഇൽമിനെന്ന്. തൗസീഖ് എന്ന് പറഞ്ഞാൽ എഴുതുകയാണെങ്കിൽ എഴുതുന്നത് ഇന്ന സ്ഥലത്ത് വെച്ച് ഇന്ന ഡേറ്റിൽ ഇന്ന ഷെയ്ഖ് പറഞ്ഞതാണ് എന്നെഴുതും. അതൊക്കെ ഹദീസിൽ വരെ കാണാം. ഹദീസിന്റെ സനദുകൾ പറയുന്നിടത്ത് റമദാനിൽ വാസത്തിൽ വെച്ച് ഇന്ന സന്ദർഭത്തിൽ എനിക്ക് ഹദീസ് പറഞ്ഞു തന്നു. അന്ന് തന്നെയും ആ തൗസീഖ്, എന്താ തൗസീഖ് എന്ന് പറഞ്ഞാൽ ശരിക്ക് പിന്നെ കാര്യങ്ങൾ നിജപ്പെടുത്തുക എന്നുള്ളത് അവർ ചെയ്യാറുണ്ടായിരുന്നു. ഇന്നതിൽ ഷെയ്ഖ് മുഖബിൽ റഹിമഹുല്ലാ പറഞ്ഞതുപോലെ ഇന്നാണ് നമ്മൾ തൗസീഖിന്റെ കാര്യത്തിൽ ഏറ്റവും മഹവജ്. കാരണം ഇന്ന് പലതും പലരും ഇങ്ങനെ പറഞ്ഞെടുക്കുന്ന സന്ദർഭം. അപ്പൊ ആര് പറഞ്ഞതാണ്, എപ്പോ പറഞ്ഞതാണ്, ആ സന്ദർഭം അടക്കം എഴുതി സൂക്ഷിക്കുക എന്നുള്ളത് കുറച്ചുകൂടി ഗൗരവമുള്ളതാണ്. കാരണം ഫിത്തിന് അത്രത്തോളം അധികരിച്ച കാലമാണ്. ഉലമാക്കളുടെ പേരിൽ അവർ പറയാത്തതൊക്കെ ഏച്ചുകെട്ടി പറയും ആ കാലഘട്ടമാണ്. അതുകൊണ്ട് ഇൽമ് സംരക്ഷിക്കുക എന്നുള്ളത് അത് ഹഫ്ളിലൂടെയാണ് സംരക്ഷിക്കേണ്ടത്. അതിനെ തൗസീഖ് ചെയ്ത് സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കണം. ഇതിലേക്ക്, ഈ കാര്യത്തിലേക്ക് തന്നെ നമ്മളെ വല്ലാതെ തർഗീബ് ചെയ്യുന്ന, നേരത്തെ എങ്ങനെയാണോ കശ്ഫുൽ കുർബ, അത് നമുക്ക് ഉറുബത്ത് അനുഭവിക്കുന്ന ആളുകൾക്ക് ആശ്വാസം നൽകാവുന്ന രൂപത്തിൽ അദ്ദേഹം നമുക്ക് വിശദീകരിച്ചു തന്നത്, ഹാഫിദ് ഇബ്നു റജബ് റഹ്മഹുള്ള വിശദീകരിച്ചു തന്നത്. അതുപോലെ അദ്ദേഹത്തിന്റെ റസായിലുകളെ പ്രത്യേകത നമ്മൾ പഠിത്തറിഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ്, അത് വായിച്ചു കേട്ടിട്ട്. ഈ ഹദീസിന്റെ ഷർഹിലും ഇതുപോലെ ഇൽമ്, അതിന്റെ ഫവാഇലുകൾ, അതിന്റെ ദറജാത്തുകൾ, അത് വളരെ കൃത്യമായി വിശദമായി അദ്ദേഹം പ്രതിപാദിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് ഇൻഷാഅല്ലാ നമുക്ക് ഈ കിതാബിലൂടെ തന്നെ വായിച്ചു കേൾക്കാം. ഞാൻ വലിയൊരു മുഖദ്യമയോ കാര്യങ്ങളിലേക്കൊന്നും പോകേണ്ടതില്ല, അത്രത്തോളം വ്യക്തമായി വളരെ ഡീറ്റെയിലാണ് അദ്ദേഹം അതിന് പോയിട്ടുള്ളത്. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ നിങ്ങളോട് ആവർത്തിച്ച് പറയുന്നത്, ഇൽമ് എന്നുള്ളത് അൽഇൽമു സൈദുൻ വൽ കിതാബത്തു ഖൈദുൻ, എഴുതി സൂക്ഷിക്കേണ്ടത് തന്നെ ഹിഫ്ളാക്കേണ്ടതാണ്. കഴിയുന്നത്ര നമ്മൾ ഹിഫ്ളാക്കണം. ഏതൊരാളുടെ അടുക്കലും എന്തെങ്കിലും ഒന്ന് ഹിഫ്ൾ ഉണ്ടെങ്കിൽ അത് ഉപകരിക്കും. ഇപ്പോഴല്ല നമ്മൾ അതിന്റെ ഉപകാരം കാണും. ഇപ്പൊ നമ്മൾ ഒരുപക്ഷെ കുറച്ചൊക്കെ വായിച്ചു തരാനും പഠിപ്പിച്ചു തരാനും ഒക്കെ ആളുകളെ കാണുന്നുണ്ടെങ്കിൽ ഇനി അതുപോലും ഇല്ലാതാകുന്ന ഒരു സന്ദർഭം വരും. അന്ന് നിങ്ങളുടെ അടുക്കലുള്ള അല്പമെങ്കിൽ അല്പം അതുകൊണ്ട് മാത്രമേ രക്ഷപ്പെടാൻ കഴിയൂ. എൽമ കൊണ്ടല്ലാതെ രക്ഷയില്ല. ഫിത്നകൾ അധികരിക്കുന്ന കാലത്ത് രക്ഷപ്പെടാനുള്ള മാർഗത്തെ സംബന്ധിച്ച് പ്രത്യേകമായി വിശദീകരിക്കുന്ന ഒരു റിസാലയാണ്, ഒരു കിതാബാണ് അല്ലാമത്തുൽ ഫൗസാൻ, സ്വാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ലായുടെ അൽഫിഖു ഫിദ്ദീൻ ഇസ്മത്തുൻ മിനൽ ഫിത്തൻ എന്ന കിതാബ്. അത് അദ്ദേഹം എടുത്തൊരു മുഹാദറയാണ്. ആ കൂട്ടത്തിൽ അദ്ദേഹം വളരെ കൃത്യമായി ആ കാര്യം പറഞ്ഞു. ഫിത്നകളെ സംബന്ധിച്ച് ഉണർത്തുന്ന സന്ദർഭത്തിൽ ഫൽ ഇൻസാൻ യുആഇശുൽ ഫിത്തൻ, മനുഷ്യർ ഫിത്നകളുമായി കൂടിക്കലർന്ന് ജീവിക്കേണ്ടി വരുമെന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വതആല ഖദരിയായി നമുക്ക് എഴുതിയിട്ടുള്ളതാണ്. അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെട്ടു പോകാൻ കഴിയില്ല. ഫിത്നകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും എന്ന് മാത്രമല്ല, കഴിഞ്ഞ വർഷത്തെക്കാളും കുറച്ചുകൂടി കട്ടിക്കൂടിയിട്ടാണ് അടുത്ത വർഷം വരിക. കഴിഞ്ഞ ദിവസത്തെക്കാളും പ്രയാസം കൂടിയ ഫിത്നയുമായിട്ടാണ് അടുത്ത ദിവസം വരിക. ഒരു വർഷം, മറ്റൊരു രിവായത്തിൽ ഒരു ദിവസം, അടുത്ത ദിവസത്തിൽ അടുത്ത ദിവസം കഴിഞ്ഞ ദിവസത്തെക്കാളും അടുത്ത വർഷം കഴിഞ്ഞ വർഷത്തെക്കാളും ഷെറു കൂടിയിട്ടല്ലാതെ വരില്ല. ഓരോ വർഷവും ഫിത്നയുടെ കട്ടിയും കനവും കൂടിക്കൊണ്ടിരിക്കും, പ്രയാസങ്ങൾ കൂടിക്കൊണ്ടിരിക്കും. നമ്മൾ അതിൽ അതൊക്കെ നമ്മൾ കണ്ടും അതൊക്കെ അനുഭവിച്ചും അതിന്റെ ഇടയിൽ കൂടിയൊക്കെ തന്നെയാണ് നമ്മളെ ദീനും സംരക്ഷിച്ച് നമുക്ക് ജീവിക്കേണ്ടത്. ഓരോ ഫിത്ന വരുമ്പോഴും ഒരു മുഅ്മിൻ ആലോചിക്കുക, ഹാദിഹി മുഹ്ലികത്തി, ഹാദിഹി മുഹ്ലികത്തി, ഇതെന്റെ ദീൻ നശിപ്പിച്ചു കളയല്ലോ, ഈ ഫിത്നയിൽ ഞാൻ അകപ്പെട്ടു പോകുമോ, എന്റെ ദീൻ ഇതുകൊണ്ട് നശിച്ചു പോകുമോ എന്ന് ബേജാറുണ്ടാകും, പേടിയുണ്ടാകും. മുഅ്മിനിന് ഈമാനുള്ളവനെ ആ പേടിയുണ്ടാവും. ഫിത്ന വന്ന് ശുഭത്തിൽ അകപ്പെട്ട് അതും കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഓൻ വളരെ നല്ല നിർഭയനായിട്ടായിരിക്കും ഇരിക്കുക, വേണ്ട എനിക്കൊന്നും ബാധിച്ചിട്ടില്ല എന്നാ. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഫിത്നയിൽ അകപ്പെടാത്ത ആളുകളത് തിരിച്ചറിയും, അവരുടെ കാര്യം കാണും. എവിടെ ചെന്നാണ് ഒരു ഫിത്നയിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ എവിടെ ചെന്ന് നശിക്കുമെന്നുള്ളതിന് ഒരു ചിത്രവും നമുക്ക് ഇതിന്റെ എന്താ ഇമേജ് ചെയ്യാൻ കഴിയില്ല. രണ്ടാലൊരു മഹിലക്ക് അതിൽ ചെന്ന് നശിക്കും. ഒന്നുകിൽ ശുബുഹാത്തിന്റെ മഹലക്ക്, മഹലക്കു ശുബുഹാത്ത്, ശുബുഹത്തുകളുടെ ബിദഅത്തുകളുടെ ആ കൂട്ടത്തിൽ ചെന്ന് അതും വരെ അങ്ങനെ കയറും. സുന്നത്തിൽ നിന്ന് ഒരുത്തൻ ഫിത്നയിൽ അകപ്പെട്ട് നഷ്ടപ്പെട്ടു പോയാൽ, അല്ലെങ്കിൽ ഷഹവാത്തിന്റെ ഫിത്നകൾ, അതിൽ ചെന്ന് പിന്നെ അവർ ചെയ്യുന്നതിന് കയ്യും കണക്കുണ്ടാവും. അതൊക്കെ നമ്മൾ ഇന്ന് കണ്ട് കണ്ണിൽ നേർക്കു നേരെ കാണുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഫൽ ഇൻസാൻ യുആഇശുൽ ഫിത്തൻ, ഫിത്നകളുമായി കൂടിക്കലർന്ന് ജീവിക്കേണ്ടി വരും. ഇല ആഖിറിൽ അഹ്ല മിൻ ഹയാത്തിഹി, ജീവിതത്തിന്റെ അവസാനത്തെ സെക്കൻഡ് വരെ. എപ്പോഴാണ് അതിന് മോചനം കിട്ടുക? എന്നിട്ട് പോണം. അഹമ്മദ് ബിൻ ഹംബൽ റഹ്മഹുള്ള പറഞ്ഞില്ലേ, ഫുത്തനിയ അഹ്മദ്, ഫുത്തനിയ അഹ്മദ്. ഇബ്ലീസ് മരിക്കാൻ കിടക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, പെരലും കടിച്ചിട്ട് ദുഃഖിതനായിട്ട് നിന്നിട്ട്, അഹ്മദേ എന്റെ അടുക്കുന്ന നീ രക്ഷപ്പെട്ടല്ലോ, നിന്നെ എനിക്ക് നഷ്ടപ്പെട്ടല്ലോ, നിന്നെ എനിക്ക് നഷ്ടപ്പെട്ടല്ലോ. അഹമ്മദ് ബിൻ ഹംബലിന് ബോധം പോയി. ബോധം തെളിയുന്ന സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് ലാ ബഅദു, ലാ ബഅദു, ആയിട്ടില്ല, ആയിട്ടില്ല. ഇത് കേട്ടപ്പോ മകൻ ചോദിച്ച, എന്തായിട്ടില്ല, എന്താ പറയണത്, അർത്ഥമില്ലാത്ത വാക്ക് പറയുന്നത്? അർത്ഥമില്ലാത്ത വാക്കല്ല മോനെ, ഇബിലീസ് അവന്റെ വിരലും കടിച്ചെന്റെ മുന്നിൽ വന്ന് നിന്നിട്ട് ഫുത്തനി അഹ്മദ് നിന്നെ എനിക്ക് നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് പറയുന്നുണ്ട്. ഞാൻ അവനോടാണ് പറയുന്നത് ലാബഅദു പറയാനായിട്ടില്ല, ഈ റൂഹം കണ്ട് പിരിഞ്ഞു പോയാലേ ഇവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറയാനാണ്. അതുവരെ ഫിത്നത്തുൽ മഹ്യാ വൽ മമാത്ത്, ജീവിതത്തിലുള്ള ഫിത്ന, മരിക്കുന്ന സന്ദർഭത്തിലുള്ള ഫിത്ന, നമസ്കാരത്തിൽ നമ്മൾ രക്ഷ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. മരണ സന്ദർഭത്തിൽ ഇബ്ലീസ് വന്നിട്ട് ഈ ചെയ്യുന്ന ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാൻ അപ്പൊ ഫിത്ന ഉണ്ടാക്കാൻ വേണ്ടി വരും. അപ്പൊ പോലും നമ്മുടെ ഈമാനെങ്ങനെ നഷ്ടപ്പെടുത്താന്ന് വിചാരിച്ച് വരും. അവിടം വരെ ഇബ്ലീസ് പ്രതീക്ഷ വിട്ടു പോകൂല, അവിടം വരെ ശ്രമിച്ചുകൊണ്ടിരിക്കും അവിടെ നിന്ന് രക്ഷപ്പെട്ട് കിട്ടുക എന്നുള്ളത്. ഇല ആഖിറി ലഹ്വ മിൻ ഹയാത്തിഹി, അവന്റെ ജീവിതത്തിന്റെ അവസാനത്തെ സെക്കൻഡ് വരെ. ബൽ വഇൻദ വളഹി ഫി ഖബ്രിഹി, അന്നല്ല ഖബറിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ അവിടെയും ഉണ്ട് ഫിത്ന, ഫിത്നത്തുൽ ഖബർ, ഖബറിലുള്ള പരീക്ഷണം, അതുകൂടി നമ്മൾ ഏറ്റുവാങ്ങേണ്ടതാണ്. ഫലം റിയഹ്താജു ഇഹ്തിമാം, അതുകൊണ്ട് കാര്യങ്ങൾ വളരെയധികം ഗൗനിക്കേണ്ടതാണ്. അൽഫിത്തനു അളീമ, ഫിത്തനകൾ വളരെ ഗൗരവമുള്ളതും വലുതുമാണ്. വന്നജാ, അതിൽ നിന്നുള്ള രക്ഷ, ഔവലൻ ബിത്തമസ്സുക്കി ബിക്കിതാബില്ലാ വസുന്നത്തി റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാന്റെ കിതാബും റസൂലുള്ളാന്റെ സുന്നത്തും മുറുകെ പിടിക്കുക എന്നുള്ളതിലാണ് ഫിത്തനയിൽ നിന്നുള്ള രക്ഷ. ലാക്കില്ലാ യഹ്സുൽ തമസ്സുക്കു ബിക്കിതാബില്ലാ വസുന്നത്തി റസൂലിഹി ഇല്ലാ ബിത്തഫഖുഹി ഫീ ദീനില്ലാഹി അസ്വജൽ, അള്ളാന്റെ കിതാബ് റസൂലുള്ളാന്റെ സുന്നത്തും മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയേ കഴിയുള്ളൂ? ബിത്തഫഖുഹി ഫീ ദീനില്ലാ, അള്ളാന്റെ ദീനിൽ ഫിഖ് നേടുക, ഇൽമ് നേടുക എന്നതുകൊണ്ട് മാത്രമേ കിതാബ് സുന്നത്ത് മുറുകെ പിടിക്കാൻ കഴിയുള്ളൂ. കിതാബ് സുന്നത്ത് മുറുകെ പിടിക്കണം, അങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരുന്ന മുറുകെ പിടിക്കലൊന്നും ആവില്ല, അതൊരു വാചകം മാത്രമാവും. കിതാബ് സുന്നത്ത് മുറുകെ പിടിക്കാൻ പറയുന്നവൻ, അത് പഠിച്ച് അതിന്റെ ഫിഖ് മുറുകെ പിടിച്ചവനും, അത് പറഞ്ഞാൽ അത് സ്വീകരിക്കുന്നവൻ, അവൻ പഠിച്ച് പറഞ്ഞു തന്നതുപോലെ ആ കാര്യം പഠിച്ച് സ്വീകരിക്കുന്നവനായിരിക്കണം. അതാണ് മുറുകെ പിടിക്കൽ എന്ന് പറയുന്ന സംഗതി. അല്ലാണ്ട് ഇത് കുറെ വാചകത്തടിച്ചുകൊണ്ട് മുറുകെ പിടിക്കൽ ഉണ്ടാവും, ആ വാചകം ഉണ്ടാവും, കിതാബ് ഉണ്ടാവില്ല, സുന്നത്ത് ഉണ്ടാവില്ല, വേറൊരു ഭാഗത്തേക്ക് ഉണ്ടാവില്ല. ഫത്തഫഖുഹു ഫീ ദീനില്ലാ ലാ യഹ്സുലു അഫ്വൻ വഅമാനിയ, ഇനി ദീനിൽ ഫിഖ് നേടുക എന്നുള്ളതോ, അതുകൊണ്ടാണ് ദീനിൽ മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടാവുക. ദീനിൽ ഫിഖ് നേടുക എന്നുള്ളത് ലാ യഹ്സുൽ, അത് ലഭിക്കില്ല, അഫ്വൻ വഅമാനി, വെറുതെ വെറുതെ ഇരുന്നൂറത്തെ കിട്ടോ, അല്ലെങ്കിൽ അമാനിയ, വെറും വ്യാമോഹമുണ്ട്. ആകണം ആകേണ്ടത് വലിയ ആലിമാണ് ആകേണ്ടത്, അൽബാനിന്റെ മർത്തബയിലാണ്, അല്ലെങ്കിൽ ഷെയ്ഖുൽ ഇസ്ലാമിന്റെ മർത്തബയിലാണ്, അങ്ങനെയൊക്കെ എത്തണം എന്നാണ് ആഗ്രഹം, അതിനുള്ള വലിയ താല്പര്യമൊക്കെ ഉണ്ട്, ഇൽമ് നേടണം എന്നുള്ള താല്പര്യമാണ്. ചിലരാണ്ട് ഫോൺ ചെയ്തിട്ട് താല്പര്യം ഒലിപ്പിക്കാൻ തുടങ്ങിയാണ്ടല്ലോ, ആ എന്താ താല്പര്യം, ഒറ്റ ദർസിന്റെ ക്ഷമിച്ചിരിക്കാൻ കഴിയില്ല, ഒന്ന് ക്ഷമിച്ച് പഠിക്കാൻ കഴിയില്ല, താല്പര്യം വല്ലാതിരിക്കും, അതുകൊണ്ട് കിട്ടുന്നതല്ലത്. كما قال تعالى ومنهم اميون لا يعلمون الكتاب الا اماني, അവരുടെ കൂട്ടത്തിൽ ഉമ്മിയുകൾ ഉണ്ട്, അവരെന്നും ഉമ്മിയുകളാണ്, അവർക്ക് ഒരു അക്ഷരം അറിയില്ല, ദീനൊന്നും അറിയില്ല, അവർ കിതാബിൽ നിന്ന് ഇല്ല അമാനി, എവരും വ്യാമോഹമല്ലാതെ മറ്റൊന്നും അവരുടെ അടുക്കലില്ല, ഒക്കെ ഭയങ്കര ആഗ്രഹം. അതേസമയത്ത് വഇൻഹും ഇല്ല യളുന്നൂൻ, ഇൽമായിട്ട് അവരുടെ അടുക്കൽ എന്തേ ഉള്ളൂ എന്ന് വെച്ചാൽ വെറും വന്ന് മാത്രം, ഊഹം മാത്രമേ ഉള്ളൂ, ഇൽമ അവരുടെ അടുക്കലില്ല. അങ്ങനത്തെ ആളുകളാണ് അധികവും. العلم لا يحصل بكثره القراءه او كثره الكتب, കുറേ വായിച്ചതുകൊണ്ടോ കുറേ ഗ്രന്ഥങ്ങൾ എഴുതിയതുകൊണ്ടോ കിട്ടുന്നതുമല്ല ഇൽമ്. ശ്രദ്ധിക്കണം, ഇൽമ് എന്ന് പറയുന്നത് കിതാബിന്റെ കുറേ വായന കൊണ്ടല്ല, ഔ കസ്റത്തിൽ മുത്താലഅ കുറേ റഫർ ചെയ്തത് കൊണ്ടല്ല, لا يحصل العلم بهذا, ഇതുകൊണ്ടൊന്നും ഇൽമ് കിട്ടില്ല. انما يحصل العلم بالتعلم على اهل العلم, ഇൽമ് ഉള്ളവരുടെ അടുക്കൽ ഇരുന്ന് മുഖതാവിൽ നേർക്ക് നേരെ ഇരുന്ന് തഅല്ലുമ കൊണ്ട് മാത്രമേ ഇൽമ് കിട്ടൂ. വതലഖിൽ ഇൽമ് അനിൽ ഉലമാ, ഉലമാക്കളുടെ അടുക്കൽ നിന്നുള്ള തലക്കി, മുഖതാവിൽ അവരുടെ അടുക്കൽ നിന്ന് അവരുടെ നാവിൽ നിന്ന് കേട്ടത് ചെവിയിലൂടെ ഹൃദയത്തിലേക്ക് സൂക്ഷിച്ചു വെക്കുന്നത്, അതാണ് തലക്കിൽ ഇൽമ്. അത്തൽഖീനു വതലഖി അത്തഅല്ലും, ഇതുകൊണ്ടല്ലാതെ ഇൽമ് ലഭിക്കില്ല. കുറെ വായിച്ചതുകൊണ്ട് ഇൽമ് ഉണ്ടാകോ? അതുകൊണ്ട് ഇൽമ് ഉണ്ടാവില്ല, വായന നടക്കും. فالعلم بالتلقي لا تلقائيا كما يظن بعض الناس اليوم, علم എന്ന് പറയുന്നത് വെറുതെ കിട്ടുന്നതല്ല, തലക്കി കൊണ്ട് കിട്ടുന്നതാണ്. ഉലമാക്കളുടെ അടുക്കൽ മുട്ടിട്ടിരുന്നു കൊണ്ട്, ക്ഷമിച്ചിരുന്നു കൊണ്ട്, എഴുതിയെടുത്ത് പഠിച്ചിട്ട്, ഹിഫ്ളാക്കിയിട്ട് അങ്ങനെ കിട്ടുന്നതാണ് എന്ന്
അവരുടെ അടുക്കൽ നിന്ന് ശരിയായ ഫഹ്മ് അവർ പറഞ്ഞു തരുന്നത്
ഹിഫ്ളാക്കി കൊണ്ടുപോകുന്നത് മാത്രമാണ് ഇൽമ് വലിൽ ഹദീസി ബഖിയ അതങ്ങനെ തുടർന്നു പോകുന്നുണ്ട്.
ചുരുക്കത്തിൽ ഇങ്ങനെയാണ് ഇൽമ് സ്വീകരിക്കേണ്ടത്, അതിലൂടെ മാത്രമാണ് ഇൽമ് ലഭിക്കുന്നത്.
ഇൻഷാ അല്ലാ ഇൽമിന്റെ ഫളാഇലുകളും അതിന്റെ ദർജാത്ത് പറയുന്ന ഈ റിസാല അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കൃത്യമായ രൂപത്തിൽ ശരിയായ രൂപത്തിൽ അതിന്റെ അമാനത്ത് പാലിച്ചുകൊണ്ട് അദാ ചെയ്യാൻ നിങ്ങൾക്കത് പറഞ്ഞു തരാനുള്ള തൗഫീഖ് അല്ലാഹു എനിക്ക് നൽകട്ടെ എന്ന് ആദ്യം ദുആ ചെയ്യുന്നു. അതുപോലെ തന്നെ അത് കേട്ട് മനസ്സിലാക്കി അമലാക്കാൻ എനിക്കും നിങ്ങൾക്കും മുസ്ലിം ഉമ്മത്തിനും മൊത്തത്തിലും അത് ഉപകരിക്കുമാറാകട്ടെ, അതിനുള്ള ഉപകാരം അല്ലാഹു നൽകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. വഹാദ വല്ലാഹു തആല അലം وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.